കൃസ്താനുരൂപ തകരട്ടെ നമ്മിൽ ആദാനുരൂപ ക്രിസ്തുവിൻ വഴികൾ സ്വകീയമാണ് ലോകത്തിൻ നേട്ടം തീപ്പൊയ്യുകയാണ് വളരട്ടെ നമ്മിൽ ക്രിസ്താനുരൂപ തകരട്ടെ നമ്മിൽ ആദാനുരൂപ സ്വകീയ പിതാവേ അങ്ങടെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിന്റെ ആ പൂർണ്ണതയിലേക്ക് വളരുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചാട്ടെ. അതിലൊക്കെ ശ്രൂഷയെ ഞാൻ ക്രമപ്പെടുത്തിയാണ് ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ക്രിസ്തുവിൽ സൂക്ഷിക്കപ്പെടുവാൻ, ക്രിസ്തുവിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ആ ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ തക്കുന്ന സ്വർഗത്തിലെ ദൈവം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിലൂടെ ദൈവവുമായി ഒന്നായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുക. ഇന്നലെ നമ്മളുടെ ആത്മീക ആ ശുശ്രൂഷയുടെ വ്യാഴാഴ്ച വൈബി ക്ലാസിന്റെ താഴെ നമ്മുടെ പല സഹോദരങ്ങളും അതിനോട് കൂടെ ആഡ് ചെയ്ത് അവരതിനെ മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. Hallelujah, because they want more glory. Hallelujah, do you need more glory? Hallelujah. Adhya nammude priya sahodara Jobi ente thaale oru vajanam kodu innale plus nammal paranja vajanathodu kude ennudi add cheyya vajanathodu kootiyalla idu vajanathodu vajanam kootiya adhil adhya note cheyathu oru vajanam undu adayathu 1 Petrus 3 adhyayam kristuvinte purpose endanannu pala vaakyangalum nammal paranju alle ക്രിസ്തുവിലൂടെ നാം പിതാവുമായി ഒന്നായിത്തീരും. അപ്പോ എന്താണ് ഒരു സാധനത്തിന്റെ പർപ്പസ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിനെ അബ്യൂസ് ചെയ്യും. അപ്പൊ ക്രിസ്തുവിനെ തന്നതിന്റെ ഉദ്ദേശം ഇന്നലെ പല വാക്യങ്ങളിലൂടെ നമ്മൾ സംസാരിച്ചു, എഫേസ്യ ലേഖനത്തിലൂടെ സംസാരിച്ചു, കൊളോസ്യ ലേഖനത്തിലൂടെ സംസാരിച്ചു. അങ്ങനെ ക്രിസ്തു ദൈവവുമായി നാം ക്രിസ്തുവിൽ ഒന്നായിത്തീരണം. അങ്ങനെ അകന്നിരിക്കുന്ന പിശാചിനെ അകറ്റപ്പെട്ടു പോയാൽ രണ്ടുപേർ ഒന്നായിത്തീരണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിങ്ങൾക്ക് ഇതൊരു മാതൃകയും കൂടി ആകാൻ വേണ്ടിയാണ് പറയുന്നത്. ഇന്നലെ അദ്ദേഹം കോട്ട് ചെയ്തൊരു വചനമാണ് 1 Petrus 3:18 അവിടെ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കണം. ക്രിസ്തുവിന്റെ പർപ്പസ് ആണത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ക്രിസ്തു വന്നിട്ട് ഞാൻ ദൈവം എന്ന് പറയുകയല്ല ചെയ്തത്. ക്രിസ്തുവിന്റെ പർപ്പസ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ പറയാണ്, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദാ ഇവിടെ ആ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മള് ഇന്നലെ കൊളോസ്യ ലേഖന 1:20 നമ്മൾ സംസാരിച്ചു അല്ലേ. ഇതാ അവിടെ പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും ക്രിസ്തുവിനെ കൊണ്ട് ദൈവത്തോട് നിരപ്പിപ്പാൻ, അതെ അവനെ കൊണ്ട് ദൈവം തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ ക്രിസ്തുവിനെ കൊണ്ട് എന്ത് ചെയ്യണം? പിതാവിനോട് നിരപ്പിക്കണം. അപ്പൊ ക്രിസ്തുവിനെ കൊണ്ട് എന്താ ചെയ്യണ്ടേ? പിതാവിനോട് നിരപ്പിക്കണം. ഒരു കാറ് കൊണ്ട് എന്താ ചെയ്യണ്ടേ? നമ്മൾ അതുകൊണ്ട് യാത്ര ചെയ്യണം. ഇതാ ദുബായിൽ വന്ന് കിടക്കുന്ന എയർ ഇന്ത്യയുടെ വിമാനം കൊണ്ട് എന്താ ചെയ്യണ്ടേ? നമ്മൾ അതിൽ കയറി ഇന്ത്യയിലേക്ക് പോകണം. അപ്പൊ ക്രിസ്തുവിനെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് മനുഷ്യരെ നിരപ്പിപ്പിക്കണം. മനസ്സിലായോ? ദൈവത്തോട് മനുഷ്യരെ നിരപ്പിപ്പിക്കണം. അപ്പോ ക്രിസ്തുവിന്റെ പർപ്പസ് ഇന്നലെ നമ്മൾ ആ വാക്യങ്ങളിലൂടെ സംസാരിക്കുവാനായിട്ട് ഇടയായത് അദ്ദേഹം അതിന്റെ കൂടെ ഒന്ന് പ്ലസ് ആഡ് ചെയ്യാണ്, വചനത്തോട് വചനം കൂട്ടുകയാണ്. അതുകൊണ്ട് വചനത്തിൽ ഇല്ലാത്ത പറയല്ല നമ്മൾ, അത് തന്നെ എഫേസ്യ ലേഖനം 2:16 എല്ലാം സെയിമാ പറയണേ. അവിടെ എഴുതിയിരിക്കുകയാണ്, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ശ്രദ്ധിച്ചേ, ഏക ശരീരത്തിൽ എന്ത് ചെയ്യുക? ക്രിസ്തുവിൽ ദൈവത്തോട് നമ്മളെ നിരപ്പിപ്പിക്കുകയാണ്, അകന്നു പോയതിനെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനായി നിന്നുകൊണ്ട് ദൈവത്തെയും നമ്മളെയും ഒന്നിപ്പിക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തുവിലുള്ള ആത്യന്തികമായ പർപ്പസ് ആണ് പറയുന്നത്, സ്വർഗവും ഭൂമിയും ഒന്നാക്കി ചേർക്കണം. ഇത് തന്നെയാണ് ക്ലോസ് ലേഖനം 1:9 നമ്മൾ പറഞ്ഞത് അല്ലെ. ഹലലൂയ, അതൊരു മർമ്മമാണ്. ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും ഒന്നായി തീരും. അപ്പോ ഈ പർപ്പസ് ഒക്കെ വിട്ടിട്ട് നമ്മൾ യേശുവിനെ ആരാധിക്കുന്നതിൽ മാത്രം ഒതുങ്ങിപ്പോയി. യേശുവിനെ ആരാധിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഇന്നലെ നമ്മൾ കേട്ടു. ബൈബിൾ പ്രകാരം നമ്മൾ അതിനെ പറഞ്ഞു മനസ്സിലാക്കി. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കുവാനായിട്ട് പിതാവ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആ ഭാഗത്ത് നിന്ന് വിട്ടിട്ട് ഇതാ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതാ നമ്മൾ ഒരുമിച്ച് ഈ ആത്മീയ യുദ്ധത്തില് നമ്മുടെ സഹോദരങ്ങളെ, നമ്മളെ നമ്മുടെ സഹോദരങ്ങളെ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് പപ്പയുടെ അടുക്കൽ ക്രിസ്തുവിലൂടെ എത്തിപ്പാൻ നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവോട് ചേർന്ന് അധ്വാനിക്കാം. ഇതാ ദൈവം അതിനെല്ലാം നമ്മളെ സഹായിക്കുമല്ലോ. ആത്മാവിനാൽ ഒന്നിച്ച് നമ്മൾ ഇന്ന് പണിതുകൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ വായിച്ച എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ അവസാനമാക്കി 22-ലെ ഇതാ അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനെ ഒന്നിച്ചു പണിതു വരുന്നു. അപ്പൊ ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുമ്പോ നമ്മൾ ആരോട് ചേർന്ന് നിൽക്കണം? നമ്മൾ ആരോട് ചേർന്ന് നിൽക്കണം? ഈ ഭൂമിയിലെ ഗ്രൂപ്പുകളോടല്ല ചേർന്ന് നിൽക്കേണ്ടത്, ആത്മാവിനോട്, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് നമുക്ക് ഇവിടെ നായകനായി നമ്മളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോ നമ്മൾ വേറെ വേറെ ഗ്രൂപ്പുകളോട് ചേർന്നല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. മനുഷ്യരൊക്കെ നമ്മൾ ബഹുമാനിക്കുക, പക്ഷെ നമ്മൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട ആരോടാ? ഇപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു മാനേജർ ഉണ്ട്. നിങ്ങൾ ചേർന്ന് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് XYZ ഇന്റർനാഷണൽ എന്നാണ്. അപ്പൊ XYZ ഇന്റർനാഷണലിലെ മാനേജറോട് ചേർന്ന് പ്രവർത്തിക്കണോ അതോ അതിന്റെ കോമ്പറ്റിറ്റേഴ്സ് ആയ വ്യക്തികളോട് ചേർന്ന് പ്രവർത്തിക്കണോ? കോമ്പറ്റിറ്റേഴ്സ് ആയ വ്യക്തികളോട് ചേർന്ന് പ്രവർത്തിച്ചാൽ ഏത് സമയത്ത് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുന്ന സമയം വരുന്നു, അപ്പോ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യും. പകരം നമ്മളെപ്പോഴും നമ്മൾക്ക് ദൈവം അനുവദിച്ചിട്ടുള്ള ആ ഏരിയയിൽ നിന്ന് കൊള്ളണം, ആ പരിശുദ്ധാത്മാവോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മർമ്മം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ തെറ്റ് ചെയ്താലും തിന്മ, അതായത് നമ്മളുടെ ഹൃദയം ദൈവത്തോടു കൂടെ അല്ല എങ്കിലും നമ്മൾ ആ ദൈവിക പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ പിരിച്ചുവിടത്തില്ല. ഈ ഒരു മർമ്മം നിങ്ങൾ മനസ്സിലാക്കിക്കോ, പിരിച്ചുവിടത്തില്ല. കാരണം അങ്ങനെ പിരിച്ചുവിടാൻ പോയാൽ പിന്നെ പണിയെടുക്കാൻ ആളുണ്ടാവില്ല. എപ്പോഴും ഈ മർമ്മം മനസ്സിലാക്കുക. എപ്പോഴാണ് പിടിക്കണേ? അവസാനം ഗേറ്റിൽ വെച്ച് ജഡ്ജ്മെന്റ് സമയത്ത് നമ്മളെ പിടിക്കും. ജഡ്ജ്മെന്റ് സമയത്ത് നമ്മളെ പിടിക്കും. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. പലപ്പോഴും കർത്താവ് എന്റെ ബിസിനസ് നിർത്തിയിരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. എനിക്ക് ഇതിൽ താല്പര്യമൊന്നുമില്ല. കർത്താവ് നിർത്തിയിരിക്കുക, കാരണം കർത്താവിന്റെ ഹൃദയം പലതും എനിക്ക് പഠിപ്പിച്ചു തരണമെങ്കിൽ ഇതിലൂടെ എന്നെ നിർത്തിയാലേ പറ്റൂ. അപ്പോ കർത്താവ് എന്നെ പറഞ്ഞതൊരു കാര്യമുണ്ട്, എന്റെ ഹൃദയത്തിലോ ചില സമയങ്ങളില് ഞാൻ പലപ്പോഴും പ്രാർത്ഥന റൂമിലും വീട്ടിൽ ഇരുന്നുകൊണ്ട് പലരെയും പിരിച്ചുവിടും. ജോലിയിൽ നിന്ന് പലരെയും പിരിച്ചുവിടും. എവിടെയാ പിരിച്ചുവിടുന്നേ? ഞാനാ പിരിച്ചുവിട്ടത്. ഞാൻ പിരിച്ചുവിട്ട ഉടനെ തന്നെ അകത്ത് ചിന്ത വരും, ഞാനല്ലല്ലോ ബിസിനസിന്റെ ഓണർ, ഞാനല്ലല്ലോ ബിസിനസിന്റെ ഓണർ, ഞാൻ അവരെ പിരിച്ചുവിട്ടു, എന്റെ ഹൃദയത്തിൽ അവരെ പിരിച്ചുവിട്ടു. ഐ ഹാവ് ഫയർഡ് ദം ഓഫ്, കാരണം അവരുടെ പ്രവൃത്തിയോട് ഞാൻ ഫെഡ് അപ്പ് ആയി. ഞാൻ അവരെ പിരിച്ചുവിട്ടു. പിരിച്ച് എവിടെ? ഹൃദയം കൊണ്ട് ഞാൻ അവരെ പിരിച്ചുവിട്ടു. അതിനുള്ളതൊക്കെ എന്റെ അകത്ത് സംസാരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ, ഞാനല്ലല്ലോ ബിസിനസിന്റെ ഓണർ, ദൈവമല്ലേ. അപ്പൊ എനിക്ക് അവരെ പിരിച്ചുവിടാൻ എന്ത് റൈറ്റും ഉള്ളേ? ഒരു റൈറ്റും ഇല്ല. അപ്പോ കർത്താവ് എന്നെ കാണിച്ചിരുന്ന കാര്യം, ഞാൻ ആരെയും ടെർമിനേറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആരെയും ടെർമിനേറ്റ് ചെയ്തു. എന്റെ കൂട്ടത്തിൽ ഒരു കള്ളൻ ഉണ്ടായല്ലോ, ആ കള്ളൻ കട്ടോണ്ടിരിക്കുന്ന കാര്യം എനിക്ക് അറിയായിരുന്നല്ലോ. യൂദാസിന്റെ കാര്യമാണോ പറയുന്നത്? അവൻ കള്ളനായിരുന്നു എന്നും അവൻ പണസഞ്ചി വീഴുന്ന എടുത്തുകൊണ്ടിരുന്നു എന്നും ഒക്കെ കർത്താവിന് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ പിരിച്ചുവിടില്ലല്ലോ. അവൻ തന്നെ തന്നെ ടെർമിനേറ്റ് ആയിപ്പോയി അല്ലേ. അപ്പോ പക്ഷേ ഇവരൊന്നും കർത്താവ് പിടിക്കത്തില്ലെന്നല്ല, അവസാനം ഗേറ്റിലിട്ട് പിടിക്കും, ന്യായവിധിയുടെ സമയത്തിട്ട് പിടിക്കും. കാരണം ആ സമയത്ത് ജോലിയെല്ലാം തീർന്നിട്ടുണ്ട്. നിന്റെ നാമത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ വന്നേ, പക്ഷെ അവസാനം ഗേറ്റിലിട്ട് പിടിക്കുന്നു, അവരെ ഔട്ടാക്കും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, ഇതാ കർത്താവിന്റെ വേല ചെയ്യുന്നവരെ, നമ്മൾ ദൈവവേല ചെയ്യുന്നു എന്നുള്ളത് ദൈവം നമ്മളെ അപ്രൂവ് ചെയ്തതിന്റെ സൈൻ അല്ല. അത് മനസ്സിലാക്കിക്കോളൂ. ഹല്ലേലൂയ. എന്നെ പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന പലർക്കും അറിയാം, ഇച്ചിരി മെച്യൂരിറ്റിയിലേക്ക് വന്ന വ്യക്തികൾക്ക് അറിയാം, അവര് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊന്നും ആരെയും പറഞ്ഞൊന്നും വിടത്തില്ല. കാരണം അങ്ങനെ പറഞ്ഞു വിടാൻ പോയി കഴിഞ്ഞാൽ ബിസിനസ് നടക്കത്തില്ല. ഇതൊക്കെ സഹിച്ച് കൊണ്ടുപോകും. ഇന്ന് നമ്മളെ പലരെയും കർത്താവ് സഹിക്കുക. അങ്ങനെ ആകരുത്. ദൈവസന്നിധിയിൽ നമ്മളൊരു തുറന്ന പുസ്തകമായി ജീവിക്കണം. എപ്പോഴും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ ഒരു യാത്രയായിരിക്കണം. അപ്പോ ഇന്ന് ഇപ്പൊ കർത്താവ് തന്ന ചിന്ത എനിക്ക് തന്നേ ഉള്ളൂ. ആരോടൊക്കെയോ ദൈവം സംസാരിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അന്ധത, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചാണ് പറയാൻ പോണേ. അന്ധത യുദ്ധത്തെ വിരുന്നശാല ആക്കി മാറ്റി. ബ്ലൈൻഡ്നെസ് ഓവർ ത്രോൺ ബാറ്റിൽ ഇൻ ടു എ ബാങ്കറ്റ് ഹോൾ. യുദ്ധത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. ഇറ്റ്സ് എ സ്പിരിച്വൽ ബാറ്റിൽ. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ഒരു സ്പിരിച്വൽ ബാറ്റിലായത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാർ ലോകത്തിന്റെ ആധിപത്യ ശക്തിയോട് സ്വർലോകത്തിലെ ദുഷ്ടാത്മാ സേനയോടും അത്രേ എന്ന് ബൈബിൾ ദൈവജനത്തെ നോക്കി പറയുമ്പോ ദൈവജനത്തെ യുദ്ധത്തിന് നിർത്തുന്നതിന് പകരം ദൈവജനത്തെ അവിടെ നിന്ന് കുരുടന്മാരാക്കിയിട്ട് ഒരു ബാങ്കറ്റ് ഹാളിലേക്ക്, അതായത് ഒരു ബാങ്കറ്റ് നടക്കുന്ന ഒരു വിരുന്ന് നടക്കുന്ന ഒരു ഹാളിലേക്ക് അവരെ കൊണ്ട മാറ്റി വെച്ചു. ഇനി എന്ത് ചെയ്യണം നിങ്ങളിവിടെ? നിങ്ങൾക്കിവിടെ വേറെ ഒരു പരിപാടിയില്ല, ആരാധിക്കുക. ഇത്രേ ഉള്ളൂ, ആരാധിക്കുക. അങ്ങനെ ദാ ബ്ലൈൻഡ്നെസ്, കുരുടത്വം, പിശാചുകൾ കുരുടാക്കപ്പെട്ട ജനം, അവർ യുദ്ധത്തെ ഒരു വിരുന്നശാലയാക്കി. യുദ്ധത്തിലല്ലേ ഇപ്പൊ നിൽക്കുന്നത്, ഒരു വിരുന്നശാലയിലേക്ക് പോയി. സംഭവം മാറിപ്പോയി. ബ്ലൈൻഡ്നെസ് ഓവർ ത്രോൺ ബാറ്റിൽ ഇൻ ടു എ ബാങ്കറ്റ് ഹോൾ. അന്ധത യുദ്ധത്തെ വിരുന്നശാലയാക്കി മാറ്റി. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കീ വാക്യം വായിക്കാം. എന്തുകൊണ്ടാണ് ദൈവജനം ദേവാലയ നിർമ്മാണത്തെ കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാതെ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാതെ പോകുന്നത്? കാരണം ഇന്ന് അവർ കുരുടന്മാരാണ്. അവർ യുദ്ധത്തിലല്ല നിൽക്കുന്നത്, അവർ ഇപ്പോൾ വിരുന്നശാലയിലാണ് നിൽക്കുന്നത്. യുദ്ധക്കളത്തിൽ നിന്ന് അവരെ വിരുന്നശാലയിൽ കൊണ്ടുവന്നാക്കി. എന്താണ് കാരണം? ആത്മീക കുരുടത്വം. സെക്കൻഡ് കുറഞ്ഞ 4:4 പറയുന്നു, ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് ചെയ്തിരിക്കുന്നത്, ദേവദാസന് എടുത്തെങ്കിൽ ഒന്ന് വായിച്ചു.
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി.
മനസ് കുരുടാക്കി, മനസ് കുരുടാക്കി. മനസ്സ് പോകുന്നിടത്തേക്കേ നമ്മൾ പോകുള്ളൂ. മനസ്സ് കുരുടാക്കി കളഞ്ഞു. ദൈവത്തിന്റെ വചനം പറയുന്നു, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്. ഇതാ നിങ്ങളുടെ നമ്മുടെ മനസ്സിനെ കുരുടാക്കി കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ നമ്മളെ പിടിക്കാം. മനസ്സിനെ കുരുടാക്കുക. ശരിക്കും പറഞ്ഞാൽ നാം ഇന്നലത്തെ സന്ദേശം കേട്ടതുപോലെ നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ് ആകേണ്ടത്. ക്രിസ്തുവിന്റെ മനസ്സ്, ആ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണാണ്. അത് കുരുടായാൽ നമ്മളെ പിടിക്കാം. അപ്പൊ എഴുതി, അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ ലോകത്തിന്റെ ദൈവം ആളാണ് പിശാച്. Blinded the mind of the unbelieving. വിശ്വസിക്കാത്തവന്റെ ഹൃദയത്തെ കുരുടാക്കുകയാണ്. that the light of the gospel of the glory of Christ yesu christuvinde suvisheshathinte prakashanam shobikkathirpan lakshyam ningal kando sahodarangale lakshyam ketta pishadin lakshyam enda yesu christuvinte suvisheshathinte prakashana shobikkarathu എന്താണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം? യേശു 3.5 വർഷം പ്രസംഗിച്ചത് എന്താണോ അതാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അതിന്റെ പ്രകാശനം ശോഭിക്കരുത്. ഇതാണ് ബൈബിളിന്റെ സന്ദേശം. എന്താണ് ബൈബിളിന്റെ സന്ദേശം? അതിനെ മാറ്റിയിട്ട് വേറൊന്ന് തരും. വേറൊന്ന് തരുന്നതിന് ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ജനത്തിന് എന്തെങ്കിലും വേണ്ടേ ആരാധിക്കാൻ, അതിന് വേറൊന്നും ഇട്ടുകൊടുക്കുകയാണ്. പ്രകാശനം ശോഭിക്കരുത്. യേശു പ്രസംഗിച്ച ബൈബിളിലെ ഏക ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഏക സന്ദേശം, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. പലരും ചോദിക്കുക, എന്താണ് ബൈബിളിലെ സന്ദേശം? ദൈവം മനുഷ്യനോടുകൂടെ താമസിക്കാൻ വരുന്നു. പപ്പ വരുന്നു, അപ്പൻ വരുന്നു. ഇതാ യേശു പറഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ആരാണ് ദൈവരാജ്യം എന്ന് വെച്ചാൽ? ദൈവം വാഴുന്ന ദൈവത്തിന്റെ അതോറിറ്റിയാണ് ദൈവരാജ്യം. മറ്റു രീതിയിൽ പറഞ്ഞാൽ ദൈവമാണ് ദൈവരാജ്യം. ദൈവം ഭൂമിയിലേക്ക് നിങ്ങളോട് കൂടെ താമസിക്കാൻ വരുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ ഇന്നത്തെ ചിന്ത, നീ സ്വന്തം രാജ്യക്കാരനായിരിക്കാതെ നീ മാനസാന്തരപ്പെട്ടിട്ട് ദൈവരാജ്യക്കാരനായിരിക്കുക. നിന്റെ ഓണർഷിപ്പ് നീ ട്രാൻസ്ഫർ ചെയ്യുക. ഓണർഷിപ്പ് നീ ട്രാൻസ്ഫർ ചെയ്യുക. നീ ഒന്നിന്റെ ഓണറാകരുത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ ഒന്നും നമ്മുടേതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. പക്ഷെ ഈ ഭൂമിയിലെ സിസ്റ്റം ഇത് നമ്മുടെ പേർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, വ്യക്തികളുടെ പേർക്കാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ സ്വർഗീയ സിസ്റ്റത്തിൽ എല്ലാം ദൈവത്തിൻ്റെതാണ്. നമുക്ക് വെൽത്ത് കോമൺ ആണ്, കോമൺ വെൽത്ത്. ഭൂമിയിലെ സിസ്റ്റം ഇതിനെ മാറ്റിക്കളഞ്ഞു. അപ്പോ ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതാ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആ തേജസ് ശോഭിക്കരുത്. എന്താണത്? ദൈവം നമ്മളിവിടെ താമസിക്കാൻ വരുന്നു. ദൈവരാജ്യം വരുന്നു, ദൈവരാജ്യം വരുന്നു. അങ്ങനെ ദൈവരാജ്യം ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവവും തന്റെ കുഞ്ഞുങ്ങളിൽ ഒരുമിച്ച് താമസിക്കും. വെളിപ്പാട് 21:3-4 വാക്യങ്ങളായി പറയുന്നത്, ദൈവം മനുഷ്യരോട് കൂടെ താമസിക്കും. ഇതാണ് സുവിശേഷം. അങ്ങനെ ദൈവം മനുഷ്യരുടെ കൂടെ താമസിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴേണ്ടത് ഈ മനുഷ്യരാണ്. ഏത് മനുഷ്യർ? ജയം പ്രാപിച്ച മനുഷ്യർ. എന്നാൽ ഇതിന് സമ്മതിക്കാതെ നിൽക്കുന്ന, ഇതിന് സമ്മതിക്കാതെ നിൽക്കുന്ന മറ്റൊരു തലം ഇവിടെയുണ്ട്. അതാണ് പിശാചിന്റെ ഗവൺമെന്റ്. അവർ ഇതാ സർവലോകവും ദുഷ്ടൻ വാഴുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു. ആ ആ ദുഷ്ടനെ മാറ്റിയിട്ട് വേണം ദൈവത്തിന്റെ ഭരണം ഇവിടെ വരാനായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ഭരണം ഇവിടെ വരുവാനായിട്ട്. അപ്പോൾ ഈ പിശാചി എന്ത് തന്ത്രവും എടുത്തും തന്റെ ഭരണം പോകാതിരിപ്പാൻ, ദൈവത്തിന്റെ ഭരണം ഇവിടെ വരാതിരിപ്പാൻ നോക്കും. ഇതാദ്യം മനസ്സിലാക്ക്. ഇത് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് മനസ്സിലാക്ക. കാരണം ശ്രദ്ധിച്ചേ, പണ്ട് ഏതോ ഒരു സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ധാരാളം ഒന്ന് മനസ്സിലാക്കേണ്ട, ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കാണ്. അതായത് ഒരു ജംഗ്ഷനിൽ വന്നു, എനിക്ക് തോന്നുന്നു നമ്മുടെ ലോ ഓഫ് ദ സ്പിരിറ്റിനെ കുറിച്ച് പഠിച്ചപ്പോഴാന്ന് തോന്നുന്നു, ഒരു ജംഗ്ഷനിൽ വന്നു, നിങ്ങൾക്ക് പോകേണ്ടത് നേരെയാണ്, ആ ജംഗ്ഷന് സിഗ്നലുള്ള ജംഗ്ഷൻ നേരെ പോകണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ വന്നിട്ട് ഒരു 100 കണക്ക് നിയമം പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ വന്നപ്പോ ആ ജംഗ്ഷനിലേക്ക് എത്തിയപ്പോ നിങ്ങൾക്ക് ആദ്യത്തെ നിയമം പഠിച്ചു, യു-ടേൺ എടുക്കരുത്. ആദ്യത്തെ നിയമം പഠിച്ചു. രണ്ടാമത്തെ ലോ നമ്പർ 2, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയരുത്. ലോ നമ്പർ 3, ഇവിടെ നിന്ന് ഇതാ ലെഫ്റ്റിലേക്ക് തിരിയരുത്. അങ്ങനെ പല പല നിയമങ്ങൾ നിങ്ങൾ പഠിക്കുകയാണ് സഹോദരൻ. അതിന്റെ ആവശ്യമില്ല, പകരം ഒറ്റ നിയമം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് പോകേണ്ട നേരെയല്ലേ. അപ്പൊ യു ടേൺ എടുക്കേണ്ടതും പഠിക്കണ്ട, റൈറ്റിലേക്ക് പോകേണ്ടതും പഠിക്കണ്ട, ഇടത്തേക്ക് പോകേണ്ടതും പഠിക്കണ്ട, അതിൽ ആകെപ്പോലെ പഠിച്ചാൽ മതി, നേരെ പോകാൻ എത്ര മതി. യഥാർത്ഥ സന്ദേശം നിങ്ങളുടെ അകത്തുണ്ട്, യഥാർത്ഥ സന്ദേശം അകത്തുണ്ടോ? യഥാർത്ഥ സന്ദേശം പ്രിയ കുഞ്ഞി അകത്തുണ്ടെങ്കിൽ ബാക്കിയെല്ലാം തെറിച്ചു പോകും, ഓട്ടോമാറ്റിക് തെറിച്ചു പോകും. ഹലോ, ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞത് നിങ്ങൾ ഇഷ്ടമായൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ട്, ഇഷ്ടമാതിരി ഉണ്ട്, പി എച്ച് ഡി എടുക്കാൻ നിൽക്കുന്ന അറിവുണ്ട്, പക്ഷേ ഒറ്റ അറിവ് മതി ബാക്കിയൊക്കെ തെറിച്ചു പോകും. സത്യം എന്ന് പറയുന്ന ഒറ്റ അറിവ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി, സത്യം നിങ്ങൾ അറിയുമ്പോ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോ ഇതാ കർത്താവ് പറഞ്ഞ എന്റെ വഴികളും ഭാരമുള്ളതൊന്നും അല്ല, ആ ഒരൊറ്റ കാര്യം നിങ്ങൾ അറിഞ്ഞാൽ ബാക്കി എല്ലാം സ്വതന്ത്രമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇന്ന് ലോകത്ത് എന്തോരം നിയമങ്ങളാണ്, എന്തോരം നിയമങ്ങളാണ്. ഹല്ലേലൂയ, അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി. ഡോക്ടേഴ്സ് നോക്കിയേ, അവര് ഇന്ന് അല്ലെങ്കിൽ ഇന്ന് ഇന്ന് ലോകത്തേക്ക് നോക്കി, ലോകത്തിലെല്ലാം പുറമെയൊക്കെ മാസ്ക് ഉപയോഗിച്ച് ആളുകൾ നടക്കുകയല്ലേ, എല്ലാം മാസ്ക് ഉപയോഗിച്ച് നടക്കുകയല്ലേ. ഇതൂര ഫണ്ട ഇതിന്റെ പുറകെ അവർ കളയണേ അല്ലേ, പല പല നിയമങ്ങൾ അല്ലേ. ആ നിയമം ഇത്ര ഡിസ്റ്റൻസ്, ഇത്ര ഡിസ്റ്റൻസ്, ഇത്ര ഡിസ്റ്റൻസ്, ഒറ്റ നിയമം അറിഞ്ഞാൽ മതി, ഇതിന്റെ ഒക്കെ ആവശ്യമില്ല. ഒരൊറ്റ നിയമം അറിഞ്ഞാൽ മതി, ഒരൊറ്റ നിയമം അറിഞ്ഞാൽ മതി. ദൈവത്തിന് ഇതിന്റെ പുറകിലുള്ള ചിന്ത അറിഞ്ഞ് അതനുസരിച്ച് മനുഷ്യ നിന്റെ മനസ്സൊന്ന് മാറാമോ? ഈ അനേക വഴികളുടെ ഒരാവശ്യവുമില്ല, ഒരാവശ്യവുമില്ല. ആ ഒരൊറ്റ വഴി അറിഞ്ഞാൽ മതി, സത്യം നീ അറിഞ്ഞ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. മനസ്സിലാവുന്ന മക്കളെ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പിശാച് ദൈവത്തിന്റെ ആ വഴിയെ അങ്ങ് മറക്കുകയാണ്. ദൈവത്തിന്റെ വഴിയിൽ ഇവിടെ വാഴുന്ന പിശാചിന്റെ കിങ്ഡം എടുത്ത് കളഞ്ഞ് ദൈവം ഭൂമിയിലേക്ക് കടന്നു വരികയും ഈ ഭൂമിയുടെ ഭരണം നമ്മുടെ മനുഷ്യന്റെ കയ്യിൽ ജയം പ്രാപിച്ച് നിൽക്കുന്ന, ദൈവത്തോട് കൂടെ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ എത്തിക്കുകയും ചെയ്യും. ഈ ഒരു ഒറ്റ സന്ദേശമാണ് ഈ പുസ്തകത്തിലുള്ളേ. ഈ ഒരു സന്ദേശം അറിഞ്ഞാൽ മതി, ബാക്കി എല്ലാ സന്ദേശവും അത് പോകേണ്ട രീതിയിൽ പൊക്കോളൂ. ഹല്ലേലൂയ. ഈ ഒരു ഒറ്റ സന്ദേശം അറിയേ, ബാക്കി നൂറുകണക്കിന് സന്ദേശം അറിയുന്നത് നിർത്തിയിട്ട് ഒരു ഒറ്റ സന്ദേശം അറിയും. ഹല്ലേലൂയ. പക്ഷെ ഈ സന്ദേശം പിശാചു മറക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിശാചിന്റെ ഭരണം ഇവിടെ നിന്ന് എടുത്തു കളയേണ്ടത് ആരാന്നറിയാമോ? ക്രിസ്തു തലയായ ഞാനും നിങ്ങളും. ഇതുകൊണ്ട് അവനും നമ്മളെ ഭയങ്കര പേടിയ. ക്രിസ്തു തലയായ ഞാനും നിങ്ങളും. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തില് ഒരു സ്ത്രീയെ കാണും നമുക്ക്. ഈ വചനങ്ങൾ എടുത്ത് വായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണോ വചനം പറഞ്ഞു പോയി, വീട്ടിലുള്ള നിങ്ങളുടെ അടുത്ത് വായിച്ചോളണം തൽക്കാലം സാവധാനം. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയാണ്. തലയിൽ 12 നക്ഷത്രങ്ങളുണ്ട്, കാലിന്റെ കീഴിൽ ചന്ദ്രനുണ്ട്. ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ നേരത്തെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇനി അങ്ങോട്ട് നിൽക്കുന്നില്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട, ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു ആൺകുഞ്ഞുണ്ട്. സ്ത്രീ സഭയാണ്, വിളിക്കപ്പെട്ടൊരു കൂട്ടമാണ്. ആൺകുഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ടൊരു കൂട്ടമാണ്. ആ ആൺകുഞ്ഞിന്റെ തല ക്രിസ്തുവാണ്. ഉടൽ ഓരോ നമ്മൾ ഓരോ അവയവങ്ങളാണ്. ആ കുഞ്ഞിന്റെ പർപ്പസ് എന്താണെന്ന് അറിയോ? അവിടെ എഴുതിയിട്ടുണ്ട്, കുഞ്ഞ് സർവലോകത്തെയും ഇരുമ്പ് പോൽ കൊണ്ട് വാഴേണ്ടവനാണ്. അതിൽ ആദ്യ ഫലമാണ് ക്രിസ്തു തല, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്ക. അപ്പോ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സർവലോകത്തെയും വാഴുക എന്നുള്ളതാണ് ദൈവത്തിന് വേണ്ടി. ആ കുട്ടി ജനിച്ചാൽ ഉടനെ തന്നെ ദൈവത്തിന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. പക്ഷേ 7 തലയിലെ ഡ്രാഗൺ ആ കുഞ്ഞിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, ആ സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ആ കുട്ടിയെ വിഴുങ്ങാനാണ്, കുട്ടിയെ വിഴുങ്ങാൻ. നമ്മളെ വിഴുങ്ങണം. പിശാചിന്റെ സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ കുട്ടിയെ വിഴുങ്ങണം. കുട്ടിയാണ് തന്റെ സിംഹാസനത്തെ റീപ്ലേസ് ചെയ്യുന്നത്. ആ കുട്ടിയാണ് പിശാചിന്റെ ഇന്നത്തെ സ്ഥാനത്തെ റീപ്ലേസ് ചെയ്യുന്നത്. ഇന്ന് സർവ്വലോകം ദുഷ്ടന്റെ കീഴിലാണെങ്കിൽ നാളെ സർവവും യേശു ക്രിസ്തുവിന്റെ കീഴിലുള്ള ഗവൺമെന്റിന്റെ കയ്യിലേക്ക് വരാൻ പോവാ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു കിങ്ഡം കൈമാറ്റം നടക്കുകയാണ്. അങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ ഭരണം ഇതാ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഈ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ ഭരണം കടന്നു വരുമ്പോ ഇതാ ദൈവത്തിന്റെ രാജത്വം ഇന്ന് പിശാചാണ് സർവ്വലോകം വാഴുന്നതെങ്കിൽ ദൈവം സർവ്വലോകം വാഴുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ദേവദാസിനെ ജനത്തിന് പരിചയമുള്ള അതിന് വചനമായിട്ട് നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19:6 വായിച്ച്.
അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു.
ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല സന്തോഷമുണ്ടോ? എന്ത് സന്തോഷം പറയാ, ഒരു വചനം വായിച്ച എത്ര വലിയ സന്തോഷം വരൂ. വചനം വായിക്കൽ ഇതിന്റെ ഇതിന്റെ കണ്ടന്റ് കേട്ടോ? നിങ്ങൾ കണ്ടന്റ് കേട്ടോ? എന്തേ നിങ്ങൾ, ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾക്ക് വലിയതായിട്ട് തോന്നിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇപ്പൊ ബി ജെ പി ഭരിച്ചോണ്ടിരിക്കുക, ബി ജെ പി ഭരിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇലക്ഷൻ വന്നു, കോൺഗ്രസ് ജയിച്ചെന്ന് കേട്ടാൽ അണികളൊക്കെ എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പോണം? അണികളൊക്കെ എങ്ങനെ ഇരിക്കും? ജയിച്ചായിരുന്നാ? ഓക്കെ, ഇങ്ങനെ ഇരിക്കുക. അണികളൊക്കെ തുള്ളി ചാടി പടക്കം പൊട്ടിക്കലും ബഹളം, നേതാവിനെ എടുത്ത് പൊക്കിയെറിഞ്ഞ് പൊക്കിയെറിഞ്ഞ് ഒരു ജാഥയാ പിന്നെ. ഇത് കേട്ടോ, ഇത് ചെറിയ ഇലക്ഷന കാര്യമൊന്നും അല്ല, വമ്പൻ സംഭവം നടന്നേക്കണ ഇവിടെ. കാരണം ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല, ഇതൊക്കെ എടുത്ത് കളഞ്ഞത് കൊണ്ട് ഇതൊന്നും കേട്ടൊക്കെ ഒന്നും തോന്നത്തില്ല. അവരെഴുതിരിക്കുകയാണ് സ്വർഗത്തിൽ ഭയങ്കര സംഭവം നടക്കണേ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടി മുഴക്കം പോലെയും ഞാൻ കേട്ടത്. ആഹാ, എന്നാ ശബ്ദം, എന്നാ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാ? നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാ, തകർത്ത ഇട്ടി മുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ, പുരുഷാരത്തിന്റെ ആരവം പോലെ. നമുക്കൊരു ആരവം ഇല്ലെങ്കിലും സ്വർഗത്തിൽ വലിയ ആരവമാണ്. പറഞ്ഞ സന്ദേശം എന്താണെന്നറിയാമോ? സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. ഹലോ, ദൈവം ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു. എവിടെ? ഭൂമിയിൽ. സർവ ലോകത്തിന്റെയും ഈ ഭൂമി അലങ്കരിക്കുന്ന ലോകത്തിന്റെ ഭരണം ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇരിക്കും, അപ്പൊ ഇപ്പോ ഇപ്പോഴും അങ്ങനെയല്ലേ? അല്ല, ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോ സർവ ലോകവും ദുഷ്ടന്റെ, പിശാചിന്റെ കീഴിൽ കിടക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ ഭരണം മാറ്റമൊക്കെ നടക്കണ്ടേ? ദൈവത്തിന്റെ ഈ പദ്ധതിക്കൊക്കെ പദ്ധതിക്ക് നമുക്ക് ചേരണ്ടേ? അല്ലാണ്ട് നമ്മളെ ഏതെങ്കിലും ഹോളി യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവരുത്തിയാൽ, നമ്മളെ ഏതെങ്കിലും ഹോളി പോയിട്ട് അവിടെ ഒരു 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 ബാങ്കറ്റ് ഹോളിൽ കയറിയ പോലെ മൂന്ന് പാട്ട് പാടി ഒരു ആരാധന നടത്തി പോയാൽ മതിയോ? മക്കളെ, പാട്ട് പാടുന്നതിന് ആരാധന നടത്തുന്നതിനും ബൈബിൾ എന്തിനൊന്നും അല്ല. പക്ഷേ നമ്മളെ കുരുടന്മാരാക്കി കളഞ്ഞില്ലേ? ഇതൊന്നും അല്ലല്ലോ യേശു പറഞ്ഞ സന്ദേശം. യേശു പറഞ്ഞ സന്ദേശം എന്തുവാ? ഇതാ, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ അപ്പൻ നിങ്ങളോടുള്ള താമസിക്കാൻ ഭൂമിയിലേക്ക് വരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി സ്വയം ഭരണത്തിൽ നിൽക്കരുത്, മാനസാന്തരപ്പെടണം. എന്നിട്ട് നിങ്ങൾക്ക് വഴി അറിഞ്ഞുകൂടാ, നോ പ്രോബ്ലം, ഞാൻ തന്നെയാണ് വഴി. എന്നെ അങ്ങ് അനുഗമിച്ചാൽ മതി, ഞാൻ നിങ്ങളെ എത്തിക്കാം പിതാവിന്റെ അടുക്കൽ. അങ്ങനെ എത്തിച്ചു കഴിയുമ്പോ പിതാവ് നിങ്ങൾക്ക് ഈ കിങ്ഡം തരും, ഈ ഭൂമിയുടെ ഭരണം നിങ്ങളുടെ കയ്യിലേക്കും പിതാവിന് വേണം. അപ്പൊ വൈബിള് പറയുന്നു, ആ ഭരണത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ക്രിസ്തു ആയിരിക്കും. ഇതല്ലേ ബൈബിളിലെ സന്ദേശം? പക്ഷെ അതിനു മുമ്പ് വേറൊരു ഭരണം ഇവിടുന്ന് പോകണം, വേറൊരു ഭരണം ഇവിടുന്ന് പോകണം. ഹല്ലേലൂയ. ഇതെല്ലാം ആത്മീക ഭരണങ്ങളാണ്. അതാ ഇവിടെ പറയാണ്, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അപ്പൊ രാജ്യത്വം ഏൽക്കുന്നതിന് മുമ്പ് പിന്ന് ലോകം ആരുടെ കീഴിലാണോ? ഒന്ന് യോഹന്നാൻ 5:5, അതിന്റെ 1 John 5, ഓ ലോർഡ് ഐ ലവ് യു, അതിന്റെ 19 വായിച്ച്.
ജനത്തിനറിയുന്നു സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു.
സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പൊ ഈ സർവലോകത്തിന്റെയും ഭരണം പിശാചിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് മാറുകയാണ്, ദൈവത്തിങ്കിലേക്ക് മാറുകയാണ്. അപ്പൊ ഇത് നടക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ, മനുഷ്യരായ നമ്മൾ, ക്രിസ്തുവിന്റെ ആളുകൾ എന്ന് പറയുന്ന നമ്മൾ പിശാചിനെ പാദപീഠമാക്കണം, അവനെ കീഴടക്കണം. ആര് പറഞ്ഞു ബ്രദറെ ആരാധിച്ച പോരൂ? അല്ല സഹോദര, ബൈബിള് പറയുന്നു നാം പിശാചിനെ കീഴടക്കണമെന്ന്. എവിടെ പറയുന്നു? ഇതാണ് സഭയുടെ പർപ്പസ്. റോമാ 16:20 നിങ്ങൾ 10,000 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇപ്പോഴും ഓർമ്മയുണ്ടാകത്തില്ല. കാരണം ഇതൊന്നും ഓർപ്പിക്കത്തില്ല നമ്മളെ കൊണ്ട്. നമ്മളെ ഒരു ബാറ്റിൽ ഫീൽഡിലാണ് നിർത്തിയിരിക്കുന്നത്. റോമാ 16:20 ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് വായിച്ചേ, എല്ലാവരും ബൈബിൾ ഒന്ന് എടുത്തേ, ശബ്ദകാഴ്ച പരിചയമുള്ള എല്ലാവരും ഒന്ന് എടുത്തേ. ഓ ഫാദർ വി താങ്ക് യു, നമ്മളൊരു ബാറ്റിൽ ഫീൽഡിലാണെന്നുള്ളതിന്റെ ഒരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വായിച്ചോ? ആ ഇനിയിപ്പോ ദേവദാസം വായിക്കുക, എല്ലാവരും എടുത്തോ, കൂടെ വായിക്കും.
സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും.
ആ ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്ന ഒരു കാര്യം, സർവലോകവും പിശാചിന്റെ കീഴിലാണ്. സമാധാനത്തിന് ദൈവം എന്ത് ചെയ്യും? ഈ പിശാചിനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. എന്നിട്ട് വേണം ദൈവത്തിന്റെ ഭരണം ഭൂമിയിലേക്ക് വരാനായിട്ട്. എന്റെ മക്കളെ ഇതുവല്ലോ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ എവിടെയാ? ബാങ്കറ്റ് ഹോളിലാണോ? യുദ്ധക്കളത്തിലാണോ? നമ്മൾ യുദ്ധക്കാലത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾക്ക് പോരാട്ടമുള്ളത്, എഫേസ്യലേഖനം 6:10, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അടുത്ത പള്ളിയിലെ അച്ഛനോടോ മെത്രാനോടോ ഇതാ പാസ്റ്ററോടോ സഹോദരങ്ങളോടോ അപ്പനമ്മയോടോ അമ്മായി അമ്മയോടോ മരുമകനോടോ മരുമകളോടോ ഒന്നും അല്ല. ഇവിടെ നമുക്ക് പോരാട്ടമുള്ള ആരോടാണ്? 6:12 എഫേസ്യർ 6:12 വായിച്ചേ.
നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സർവ ലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ.
ശ്രദ്ധിച്ചേ, അപ്പൊ പ്രിയ സഹോദരളെ, നമുക്കപ്പൊ എന്നാ ഉണ്ട്? പിശാചിനോട് അവന്റെ സൈന്യത്തോട് നമുക്ക് പോരാട്ടം ഉണ്ട്. ആ പോരാട്ടത്തിൽ നമ്മൾ അവനെ കീഴടക്കണം. പക്ഷെ നമുക്ക് അതിനുള്ള ശക്തിയില്ല. പക്ഷെ ദൈവം പറയുന്നു, ഡോണ്ട് വറി, വിഷമിക്കണ്ട, ഞാനത് ചെയ്തു തരാം, ഞാനത് ചെയ്തു തരാം. സമാധാനത്തിന്റെ ദൈവമായ ഞാനത് ചെയ്തു തരാം. പിശാചിന്റെ കാൽ കീഴിലാക്കി ചതയ്ക്കും. പക്ഷെ നമ്മൾ ഈ ദൈവിക സന്ദേശം അറിയാതെ എങ്ങനെയാണ് ചെയ്യുന്നേ? ദൈവരാജ്യത്തിന്റെ ഈ സന്ദേശം വരുമ്പോൾ രാജ്യം മാറുകയാണ്. പിശാചിന്റെ രാജ്യത്തെ മാറ്റുന്നു, ദൈവത്തിന്റെ രാജ്യത്തെ കൊണ്ടുവരുന്നു. ദൈവം ആ ഭരണം തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. സിമ്പിൾ. ഇതിന് റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട, വളരെ സിമ്പിൾ. പക്ഷെ നമ്മളെ അതിന് അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോയിട്ട് ഇതാ ഒരു ആരാധന പോലെ എത്തി, ആരാധന മാത്രം. ഞോ ആരാധിച്ചോ, പക്ഷെ ദൈവത്തിന്റെ ഈ പിശാചിനെ മറയ്ക്കുന്നതിന് നമ്മൾ അവനെ, അവൻ നമ്മളെ ജയിക്കാൻ അനുവദിക്കരുത്, നമ്മൾ അവനെ ജയിക്കണം. അങ്ങനെ ക്രിസ്തു ജയിച്ചതുപോലെ ഇവിടെ കർത്താവിനെ കാണിച്ചു തന്നൊരു കാര്യമുണ്ട്. നമ്മൾ ബേസിക്കലി മണ്ടന്മാര്. നമ്മൾ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയായിരുന്നില്ല, നമ്മൾ വളരെ ജ്ഞാനികളായി. പക്ഷെ നമ്മളെ മണ്ടന്മാരാക്കി ആര്? പിശാച്. നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാ, പക്ഷെ അംഗീകരിച്ചല്ലേ പറ്റൂ. വചനം പറയുന്നത് എങ്ങനെയാ? ജെറമ്യ 4:22 ദൈവം തന്നെ പറയുന്നില്ലേ, എന്റെ ജനം ഭോഷന്മാർ, അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ഒട്ടും പോകുന്നില്ല, ഇച്ചിരിയെങ്കിലും ഉണ്ട്, ഒട്ടും പോകുന്നില്ല. തിന്മയാൻ മിടുക്കന്മാർ, നന്മയാൻ അറിയത്തുമില്ല. പലരാശം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് എടുത്ത് വായിക്കണ്ടല്ലോ. ജെറമ്യ 4:22. അപ്പോ നമ്മളിങ്ങനെ ഭോഷന്മാരായിരിക്കുന്നുണ്ട്, നമുക്ക് പിശാചിന്റെ പ്രവൃത്തികളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മളതിൽ പോയി വീഴും. കാരണം ഏറം തോട്ടത്തിൽ വെച്ച് തന്നെ നമ്മളെ ഭോഷന്മാരാക്കിയുണ്ട്. ഇനി ദൈവത്തിന്റെ പ്രവൃത്തി പിശാചിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യുന്നറിയാമോ? പിശാചിനെ ഭോഷനാക്കിക്കളയും. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ പ്രവൃത്തി പിശാചിനെ ഭോഷനാക്കും. ഇത് ശ്രദ്ധിച്ച ജീവിതത്തിൽ ജയിക്കാൻ നിങ്ങൾക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി പിശാചിനെ പോഷണാക്കും, പിശാചിന്റെ പ്രവൃത്തി നമ്മളെ പോഷണാക്കും. ദൈവത്തിന്റെ പ്രവൃത്തി പിശാചിനെ പോഷണാക്കും, പിശാചിന്റെ പ്രവൃത്തി നമ്മളെ പോഷണാക്കും. ദൈവത്തിന്റെ പ്രവൃത്തി പിശാചിനെ പോഷണാക്കുന്നതിന്റെ തെളിവാണ് കാൽവരി ക്രൂശിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗം. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ഇങ്ങനെയാണ്, അതായത് ഈ ദൈവത്തിന്റെ ഈ ജ്ഞാനം ഇതുപോലെയായിരുന്നു തോന്നി. ഈ ലോകത്തിന്റെ പ്രഭുക്കളായ പിശാചും കൂട്ടർ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക, അവരറിഞ്ഞില്ല. അറിഞ്ഞായിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ഘോഷിക്കത്തില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, ദൈവം ചിന്തിക്കുന്ന കാര്യം പിശാചിന് മനസ്സിലാകത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി പിശാചിനെ ബോഷനാക്കി കളയും, പിശാചിനെ ബോഷനാക്കി കളയും. കൊള്ളോട എല്ലാ വ്യൂ, നമ്മള് ഏത് ലെവലിൽ നിൽക്കണമെന്ന് നമുക്ക് ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 2. കൊള്ളോട എല്ലാ വ്യൂ, ഓ ഫാദർ, അതിന്റെ 6 മുതൽ 8 വരെ വാക്യം വായിച്ചു.
എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു.
ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, ഇതെന്താ സംഭവം എന്ന് ചോദ്യോഷിച്ചു, ഇതെന്തോ സംഭവം, ഇത് മനസ്സിലാകാതിരിക്കുന്നവരുണ്ട്. പ്രിയ സഹോദരങ്ങളെ, യഥാർത്ഥത്തില് ഇതാ ക്രിസ്തുവിനെ ക്രൂശിച്ചതിന്റെ പുറകില് പിശാചും കൂട്ടരുമാണ്. ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാവും എന്ന് പറഞ്ഞ് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കൊരു സംഭവം കാണാം. പിശാചും കൂട്ടരും പറയുന്നത് അവകാശം ഞങ്ങൾക്ക് നിലനിർത്തണം. ആദ്യ കുടിയാൻ, ഇതാ ഗൃഹസ്ഥനായ മനുഷ്യൻ തോട്ടം ഉണ്ടാക്കി കുടിയാന്മാരെ ഏൽപ്പിച്ചു. ആദ്യ കുടിയാനും കൂട്ടരുമാണ് പിശാചും കൂട്ടരും. ആ തുടർന്ന് അവരെ തക്ക സമയത്ത് ഫലം കൊടുക്കാതെ വന്ന ആ സംഭവം, ഇത് കുറച്ച് ആഴമുള്ള സംഭവമാണ്, നമ്മൾ ഓൾറെഡി പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ തുടർന്ന് തക്ക സമയത്ത് അവകാശത്തിന് വേണ്ടി കടന്നു വരുമ്പോ, ഇതാ ഇവർക്ക് ഫലം കൊടുക്കാതെ ഇരിക്കുമ്പോൾ അവരെ മാറ്റുന്ന ഒരു രംഗമുണ്ട്. അവരെ മാറ്റിയിട്ട് ഫലം കൊടുക്കുന്ന പുതിയ ആളുകളെ കൊണ്ടുവരികയാണ്. പഴയവര് ദൂതന്മാരാണെങ്കിൽ അനുസരണമില്ലാത്ത ആ ഒരു തലം ദൂതന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ, പുതിയവര് ഇതാ ഉൽപ്പത്തി പുസ്തകം 1:28 മനുഷ്യരാണ്. ഭൂമിയുടെ ആ മാനേജ്മെന്റ് ചേഞ്ച് നടക്കുകയാണ്. ഒരു കമ്പനി, ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ പഴയ ആളുകളൊന്നും മുതലാളി അനുസരിക്കുന്നില്ല എന്ന് ചിന്തിച്ചു. മുതലാളി എന്നാ ചെയ്യും? ഒറ്റയടിക്ക് എല്ലാവരും പിരിച്ചു വിടത്തില്ല. മുതലാളി ചെയ്യുന്നത് വേറൊരു സെക്ഷൻ മുതലാളി ആരംഭിക്കും. മുതലാളി വേറൊരു സെക്ഷൻ ആരംഭിച്ചിട്ട് പയ്യെ ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യെ ഈ പുതിയ സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്തിട്ട് എപ്പോഴും എന്റെ കൺട്രോളിലായി എന്ന് മനസ്സിലാകുമ്പോൾ അപ്പോൾ പഴയവരെ ഫയർ ചെയ്യും, വിട്ടുകളയും. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇതൊക്കെ ചില ജീവിത അനുഭവമായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയും കാണുന്ന പഴയവർ ഫലം കൊടുക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? യജമാനൻ വേറെ പുതിയ കുടിയാന്മാരെ കൊണ്ടുവരികയാണ്. പുതിയ കുടിയാന്മാരെ കൊണ്ടുവരിക. ആ പുതിയ കുടിയാന്മാരെ കൊണ്ടുവന്നിട്ട് സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഈ പഴയവരെ അവരെ ഫയർ ചെയ്യും, അവരെ തീപ്പൊയ്യയിലേക്ക് ഇട്ട് കളയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഓരോ തലം നാം മനസ്സിലാക്കുക. ദൈവം എന്താണ് ഈ പ്ലാനറ്റിൽ നടക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ ജ്ഞാനം, ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്ന ഈ ജ്ഞാനം ഉണ്ടല്ലോ, നിങ്ങൾ വേറെ എവിടെയും കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കേട്ടതാ എനിക്ക് ഓർമ്മയില്ല, ഇപ്പൊ ഞാൻ നിങ്ങളെ അറിയിക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറഞ്ഞു ഈ ജ്ഞാനം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അറിയത്തില്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെന്ന് പറഞ്ഞാൽ ഈ ആദ്യ കുടിയാന്മാരാണ്. ഇതാണ് പാഴ്സി പ്രഭു, യവന പ്രഭു എന്നൊക്കെ ദാനിയലിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ. പിശാചും കൂട്ടരുമാണ്, അതൊരു വിന്യാസമാണ്. അതുകൊണ്ട് പറഞ്ഞ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ ആധിപത്യ ശക്തികളോടും, അത് ഗവൺമെന്റാണ്, പിശാചിന്റെ ഗവൺമെന്റ്. അതിനോടാണ് നമുക്ക് പോരാട്ടവും ഉള്ളത്. അപ്പോ അവരെയാണ് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെന്ന് പറയുന്നത്, പിശാചും കൂട്ടരും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇതാ ദൈവം എന്ന തികഞ്ഞവരുടെ ഞങ്ങൾ ഞാൻ സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. ഇതാ നമ്മുടെ എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് ഒക്കെ ആ ജ്ഞാനമുണ്ടല്ലോ, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. അതാണ് നമ്മുടെ പിശാച് മന്ത്രവാദികൾ അവരുടെയൊക്കെ തലത്തിലുള്ള ജ്ഞാനം, ആ ജ്ഞാനവുമല്ല. അതായത് ഈ ലോകത്തിന്റെ തലവന്മാരെന്ന് പറയുന്ന പിശാച് പാഴ്സി പ്രഭു യവന പ്രഭു ആ ഒരു തലത്തിൽ പിശാചിന്റെ കോട്ടകളുടെ കാര്യമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം. അപ്പോ ഏത് ജ്ഞാനം? ആ ജ്ഞാനം ആണ് ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ആ ജ്ഞാനം ഈ ലോകത്തിന്റെ പ്രമുഖന്മാർ ആരും അറിഞ്ഞില്ല. അപ്പൊ ഏത് ജ്ഞാനത്തെ പിശാചൻ കൂട്ടിനും അറിയത്തില്ല. ദൈവം വച്ചിരിക്കുന്ന ജ്ഞാനത്തെ, മറച്ചു വെച്ചിരിക്കുന്ന ജ്ഞാനത്തെ, എന്തിനു വേണ്ടി? നമ്മുടെ തേജസ്സിനായി മുൻനിയമിക്ക് മറച്ചു വെച്ചിരിക്കുകയും ചെയ്യുന്ന ജ്ഞാനത്തെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ പിശാചനും കൂട്ടിനും അറിയത്തില്ല. ഈ ഒരു മർമ്മം ആദ്യം മനസ്സിലാക്കുക. അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ക്രൂശിച്ച് കഴിഞ്ഞപ്പോഴാണ് ക്രൂശിൽ വെച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാ ആയുധവർഗം വെപ്പിച്ച് അവരുടെ പേർ പരസ്യമായി ജയ ഉത്സവം കൊണ്ടാടിയത്. ക്രൂശിച്ച് കഴിഞ്ഞപ്പോഴാണ് തങ്ങളുടെ കൊട്ടാരം താഴെ പോയി എന്ന് മനസ്സിലാക്കി, തങ്ങളുടെ കിങ്ഡം താഴെ പോയി. യേശു ജയിച്ചു, ഇനി നമ്മൾ ജയിക്കണം. നമ്മളും കൂടി ജയിച്ചാൽ അവന്റെ കിങ്ഡം പരിപൂർണമായി ഔട്ടാവും. അതായത് ആ ശിശു, ആ വെളിപ്പാട് ദിവസം 12 അധ്യായത്തിൽ പറയുന്ന സ്ത്രീയുടെ ഉള്ളിലുള്ള ശിശുവിന്റെ തല ജയിച്ചു, ആദ്യ ഫലം ജയിച്ചു. ഇനി ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ ഉടലും കൂടെ അവയവങ്ങളാകും, നമ്മളും കൂടെ അവന്റെ വരവെങ്കിൽ. അങ്ങനെ സമ്പൂർണമായി ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ ഒരൊറ്റ മകനായി മാറുകയാണ്. ഹല്ലേലൂയ. അവരാണ് ഭരണമേൽക്കേണ്ടത്, ഭൂമിയുടെ ഭരണം, രാജ്യത്തെ മേൽക്കേണ്ടത്. ആ ശിശു എങ്ങോട്ടൊക്കെ പോയെ? സർവ്വലോകത്തെ വാഴുവാൻ, ഇരുമ്പ് പോൽ കൊണ്ട് വാഴുവാൻ ശിശു ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക് എടുക്കപ്പെട്ടത്. ഹല്ലേലൂയ. അപ്പോ അത് എല്ലാത്തിന്റെ ഒരു പിക്ചോറിയൽ ഫോർമാറ്റ് ആണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്, ഇനി നമ്മളെ സംബന്ധിച്ച് പിശാച് ചെയ്യുന്നതൊന്നും നമുക്കറിയത്തില്ല. നമ്മളെക്കാൾ ജ്ഞാനിയാണ് പിശാച്. ദൈവം ചെയ്യുന്നതൊന്നും പിശാച് അറിയുന്നില്ല, ദൈവത്തിന്റെ ജ്ഞാനം. പക്ഷെ പിശാചിന്റെ ജ്ഞാനം നമ്മൾ അറിയുന്നില്ല. അവിടെയാണ് ഈ വിഷയം വരുന്നത്. അപ്പോ അവിടെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജ്ഞാനത്തിലല്ല, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ടാപ്പ് ചെയ്യണം. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ പിശാചി എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതിന്റെ എല്ലാം മറുപടി അപ്പോ അപ്പോ അതിനു മുമ്പ് നമുക്ക് എത്തിയിരിക്കും. അങ്ങനെ പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ വിടാതെ ദൈവം നമ്മളെ കാത്തു പിടിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, പിശാചും കൂട്ടിനും ജ്ഞാനികളാ, പിശാചും കൂട്ടിനും ബലവാന്മാരാ, പിശാചും കൂട്ടിനും ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവരാ. ഇതിനു മുമ്പ് നമ്മുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ നമ്മളെ സംബന്ധിച്ച് പറയാണ്, നമ്മൾ രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന പുൽക്കൊടിക്ക് തുല്യരാ, മണ്ണുകൊണ്ടുണ്ടാക്കിയുള്ളവരാ, ബോഷന്മാരാ, ബലഹീനര. പക്ഷേ ദൈവം എന്താ ചെയ്യുന്നതറിയാമോ? ജ്ഞാനികളെ ലജ്ജിപ്പാൻ, പിശാചും കൂട്ടരെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബോഷത്വമായിരുന്നു നമ്മളെ തെരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ബോഷന്മാരെയും. അതെ, ദൈവത്തിന് അത് മതി. ഈ ബോഷൻ സർവജ്ഞാനിയെ ആശ്രയിച്ചാൽ ഈ ബോഷന്റെ ജ്ഞാനം സർവജ്ഞാനിയായ ദൈവത്തിന്റെ ജ്ഞാനമായി മാറും. ഇച്ചിരി മനസ്സിലാക്കാൻ പാടുണ്ട്, എനിക്കറിയാം. നേരത്തെ സന്ദേശം കേട്ടിട്ടുള്ളവർക്ക് അത് എടുക്കാൻ പറ്റുന്നു. ഇനി അത് അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ വരും കാലത്ത് ചിന്തിക്കാം. ബലമുള്ളവനെ ലജ്ജിപ്പാൻ, ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ദൂതനെ 21 ദിവസം ആകാശ മണ്ഡലത്തെ തടഞ്ഞു നിർത്തി. ബലമുള്ളവനെ ലജ്ജിപ്പാൻ, പിശാചും കൂട്ടിരുവാ, പിശാചല്ല, പിശാചിന്റെ കീഴിലുള്ള ഒരു ദൂതൻ, അവനെ ലജ്ജിപ്പാൻ ദൈവ ലോകത്തിൽ ബലഹീനമായ നമ്മളെ തെരഞ്ഞെടുത്തു. ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളവനെ, അതായത് ഭൂമിയുടെ സൃഷ്ടിപ്പിന് മുമ്പേ ഉള്ളവനെ ഇല്ലാതെയാക്കുവാൻ, അവനെ ഇല്ലാതെയാക്കി അവന് തീപ്പൊഴിക്കാൻ പോവാ. ഏതുമില്ലാത്ത രാവിലെ മുളച്ച് വൈകിട്ട് വാടിപ്പോകുന്ന എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. പ്രിയ സഹോദരങ്ങളെ, അതൊരു വലിയൊരു ഇന്റർവ്യൂ ആ, അതൊരു വലിയൊരു ഇന്റർവ്യൂ ആ. ഹല്ലേലൂയ. ഇത് നടന്നോണ്ടിരിക്കുകയാ, ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാ. അവനെ നമ്മൾ തോൽപ്പിക്കും. ഈ ഒരു മർമ്മമാണ് കൊരിന്ത്യ ലേഖനം 1 അധ്യായത്തിൽ പറയുന്നത്. ഞാനൊക്കെ പണ്ട് പഠിച്ചത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് ഒരു ഡോക്ടറെ തോൽപ്പിക്കാനായിട്ട് ഒരു മുക്കുവനെ തിരഞ്ഞെടുത്തു, ഒരു ജ്ഞാനിയെ തോൽപ്പിക്കാനായിട്ട് വേറെ തിരഞ്ഞെടുത്തു എന്നുള്ള രീതിയിലാണ് ജനീക തലത്തിൽ ഞാൻ പഠിച്ചത്. ദൈവത്തിന്റെ ശത്രു ആരുമല്ല. അതിന്റെ അർത്ഥം ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഇതാ ഇപ്പൊ ഡോക്ടർ കെ എം മുരളീധരനുണ്ട്, അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ഒരു മുക്കുവനായ ഒരു ഫിഷർമാനെ ശുശ്രൂഷകനായിട്ടുണ്ട്. ഇങ്ങനെ ഒരു തലം ഒന്നുമല്ല ദൈവത്തിന്റെ തലം. അങ്ങനെയെങ്കിൽ പൗലോസിനെ പോലെ ഇത്ര ജ്ഞാനിയായ ഒരു വ്യക്തി ഒന്നും ക്രിസ്തുവിന്റെ സന്ദേശത്തിലേക്ക് വരത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ശത്രു മനുഷ്യനല്ല, ദൈവത്തിന്റെ ശത്രു പിശാചാണ്. ആ പിശാചിനെ റീപ്ലേസ് ചെയ്യേണ്ട, ദൂതന്മാരെ അനുസരണക്കേണ്ട, ദൂതന്മാരെ റീപ്ലേസ് ചെയ്യേണ്ട പദ്ധതിയാണ് നമുക്കുള്ളത്. അതിന് നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ ഇണങ്ങി ആയുധങ്ങളായിരുന്നാൽ മതി. ശ്രദ്ധിച്ചേ, ഇതാ ഫസ്റ്റ് കോർത്തിയൻ 1 27 വാക്യം 28 വാക്യം ഒന്ന് വായിച്ച്.
ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു.
ശ്രദ്ധിച്ചേ, ഇവിടെ പറയുന്നത് പിശാചിന്റെ കിംഗ്ഡത്തിന്റെ റീപ്ലേസ്മെന്റ് ഇവിടെ പറയുന്നത്. ഇത് ഓൾറെഡി www.kingdommessages.com കിടക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ അതിൽ കയറി ധാരാളം സന്ദേശങ്ങൾ കിട്ടും, നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയ. ഇതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഭാഗമാണ്, പിശാചിന്റെ കിംഗ്ഡത്തെ എടുത്തു കളയുകയാണ്. ഇതുകൊണ്ടാണ് ഈ സന്ദേശത്തെ പിശാച് മറക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവ ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. എന്റെ ജനം ഭോഷന്മാർ, ദൈവം പറഞ്ഞിട്ടില്ലേ, ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായിട്ട് തെരഞ്ഞെടുത്തു. വിശുദ്ധ പൗലോസ് പോലും പറയുന്നില്ല, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ, എന്നെ വിടുവിക്കും. നമ്മൾ ശക്തൻ എന്ന് പറയുന്ന പൗലോസ് പോലും പറയുകയാണ്, ഞാൻ ബലഹീന മനുഷ്യനാണ്. ഇതാ ഇവിടെ പറയാണ്, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തെരഞ്ഞെടുത്തു. ഇനി ലജ്ജിപ്പിക്കുക മാത്രമല്ല, അവനെ ഇല്ലാതെ അങ്ങനെ എടുത്തു കളയണം. ഇതുകൊണ്ടാണ് പറയുന്നത്, ദൂതന്മാരുടെ ന്യായവിധി നടക്കാനുള്ള നടത്തുവാനുള്ളവരാണ് നിങ്ങളെ, നിങ്ങൾ അറിയുന്നില്ലയോ. പസ്കോറിന് 6 പറയാണ്, ദൂതന്റെ നാട് ന്യായവിധി, അതായത് പിശാചിന്റെ ന്യായവിധി നമ്മളാണ് നടത്തേണ്ടത്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ, പിശാചിനെയും കൂടെ ഇല്ലായ്മയാക്കണം. ദൈവം ലോകത്തിൽ കുലം ഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു, നമ്മളെ തെരഞ്ഞെടുത്തു മക്കളെ, നമ്മളെ തെരഞ്ഞെടുത്തു. പിശാചിനെയും അവന്റെ കിങ്ഡത്തെ ഇല്ലാതെയാക്കുവാൻ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലേക്ക് ചതച്ചു കളയും. ഈ ഒരു സന്ദേശം വേണ്ടാതിരിക്കുവാൻ, നമ്മൾ മനസ്സിലാക്കാതിരിക്കുവാൻ, ഇതാ യേശു ക്രിസ്തു ഒരാരാധന മാത്രം, ഇതുകൊണ്ട് ഒതുക്കുകയാണ്. ഒതുങ്ങരുത്, യേശുവിനെ ആരാധിച്ചു ഒതുങ്ങരുത്, ഒതുങ്ങരുത്. ഹല്ലേലൂയ. ഈ വചന സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാട്ടെ. പിശാചിന്റെയും അവന്റെ കിങ്ഡത്തെയും സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ നമ്മുടെ കാൽക്കീഴിലാക്കി ചതച്ചു കളയും. റോമ 10:20 പസ്കോറിന്റെ 6 പറയുന്നു, ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ് നിങ്ങളും, നിങ്ങൾ അറിയുന്നില്ലയോ വിശ്വാസികളെ. ഇല്ല, ഞങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് ആകപ്പെടെ ഒറ്റ കാര്യം അറിയത്തുള്ളൂ, യേശുവിനെ ആരാധന. എന്റെ മക്കളെ, വെറും വിഡ്ഢികളായിട്ട് അവസാനിക്കല്ലേ, പിശാച് നമ്മളെ ഭോഷന്മാരാക്കുകയാണ്, കുരുടത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്, കുരുടത്വത്തിൽ കൊണ്ടുവരികയാണെന്നല്ല കൊണ്ടുവന്നിരിക്കുകയാണ്, കുരുടത്വത്തിൽ. നമുക്കൊരു യുദ്ധമുണ്ട്, ബാറ്റിൽ ഫീൽഡിലാണ് നാം ആയിരിക്കുന്നത്, ബാറ്റിൽ ഫീൽഡ്. എന്നാൽ പിശാച് ആ ബാറ്റിൽ ഫീൽഡിൽ നമ്മളെ വലിച്ചു കൊണ്ടുപോയി ബാങ്കറ്റ് ഹാളിലേക്ക് കൊണ്ടാക്കി, ഇനി ഇവിടെ ആരാധിച്ച വീട്ടിൽ വെക്കും. കഴിഞ്ഞ നാളിൽ പിശാച് നീ ഞങ്ങളെ മണ്ടന്മാരാക്കി, ഞങ്ങൾ അതും കൊണ്ട് പലതും പ്രസംഗിച്ച് നടന്നു, പക്ഷെ ഇനി നിനക്കതിന് പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവ് അന്ത്യകാലത്ത് 24:14 രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അതോടെ അവസാന രാജ്യത്തിന്റെ ശുശ്രൂഷ, അതിലെന്താണ്, ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോട് താമസിക്കാൻ വരിക, അതിനു മുമ്പ് നിന്റെ ഭരണം ഇവിടെ അവസാനിപ്പിക്കും അപ്പൻ തന്നെ. അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളെ തലയാക്കത്തില്ല, ഞങ്ങളുടെ തല ക്രിസ്തുവാണ്. ക്രിസ്തുവോ ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നീതീകരണവും ജ്ഞാനവും ശുദ്ധീകരണവും ആയി മാറി. ഇന്ന് ക്രിസ്തുവാണ് ഞങ്ങളുടെ ജ്ഞാനം, ഞങ്ങളുടെ തലയല്ല ഞങ്ങളുടെ ജ്ഞാനം. നമ്മുടെ തലയായി ആണ് നമ്മുടെ ജ്ഞാനമെങ്കിൽ പിശാച് നമ്മളെ ചതിക്കും. ക്രിസ്തുവാണ് നമ്മുടെ തലയെങ്കിൽ നമ്മുടെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനം, നമ്മുടെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനമായി. ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ വചനം പറഞ്ഞു, ഫസ്റ്റ് കോർത്തിയൻ 1 അതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, ഓ ലോർഡ് ഐ ലവ് യു, അതിൽ 24 വാക്യം പറയാണ്, ക്രിസ്തു നമുക്ക് ജ്ഞാനമാണ്. നമ്മുടെ തല ക്രിസ്തുവാണോ? ക്രിസ്തു നമുക്ക് ജ്ഞാനമാണ്. അതിന് നമ്മൾ പേര് പറയാ, എന്റെ തല ക്രിസ്തു, ഞാൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് സ്വയമാണോ നിന്റെ തല? കുഞ്ഞെ, നിന്നെ പിശാച് ബ്ലൈൻഡ് ആക്കും, കുരുടാക്കും, കൊണ്ടുപോകും. വായിച്ച് 1:24
യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഘോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ.
ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഇതിന് അതുകൊണ്ടാണ് ഇതിനു മുമ്പ് സൂം മീറ്റിംഗിലാണ് തോന്നുന്നു പറഞ്ഞത്, നമ്മൾ എവിടെയാ നമ്മുടെ ശക്തി? ക്രിസ്തുവിലാ നമ്മുടെ ശക്തി. എവിടെയാ നമ്മുടെ ജ്ഞാനം? ക്രിസ്തുവിലാ നമ്മുടെ ജ്ഞാനം. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ദാറ്റ്സ് എ സിറ്റുവേഷൻ. അതൊരു അവസ്ഥയാണ്. വിച്ച് സ്ട്രെങ്തനത് മീ. ആ സിറ്റുവേഷൻ എന്നെ ശക്തിപ്പെടുത്തുന്നു. ബട്ട് ഇൻ ആദം ഐ ആം വീക്ക് ആൻഡ് ഐ ആം എ ഫൂൾ ഇൻ ആദം. ബട്ട് ഇൻ ക്രൈസ്റ്റ് ഐ ആം ദ വൈസസ്റ്റ് പേഴ്സൺ ഓഫ് ദിസ് വേൾഡ് ബിക്കോസ് മൈ ഹെഡ് ഈസ് ഗോഡ് ഓൾ മൈറ്റി ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എന്റെ തല ദൈവമായി മാറുകയാണ്. എങ്ങനെ? ക്രിസ്തുവിലൂടെ. ക്രിസ്തുവിന്റെ തല ദൈവം. അങ്ങനെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും എല്ലാം എന്റേതായി മാറുകയാണ്. കാരണം ഞാൻ ദൈവത്തിന്റെ ഒരു അവയവമാണ്. എന്റെ ഈ കയ്യിലെ ചെറുവിരൽ, ഇതാ ഈ ചെറുവിരൽ ഒറ്റയ്ക്ക് നിന്നാൽ എന്നെ ശക്തിയുണ്ട്. പക്ഷെ ഈ ചെറുവിരൽ ഈ തലയുമായി കണക്ട് ചെയ്താൽ ഈ തലയുടെ ജ്ഞാനം ഇതിന് ഉപയോഗിക്കാം. ചെറുവിരൽ തലയുമായി കണക്ട് ചെയ്താൽ തലയുടെ ശക്തി ഇതിന് ഉപയോഗിക്കാം. ശരിയല്ലേ? ഇതേപോലെയാണ് ദൈവത്തിന്റെ സിസ്റ്റം. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. നമ്മൾ ആ സിസ്റ്റം നിൽക്കണം. ഇതിന്റെ പേരാണ് ദൈവരാജ്യം. ദൈവത്തിന്റെ അതോറിറ്റിയുടെ കീഴിൽ നിൽക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മളെ മാറ്റി നമ്മളെ സ്വന്തം അതോറിറ്റി ആക്കി. എക്സ് വൈ സെഡ് ഇന്റർനാഷണൽ ഫുൾ ഗോസ്പൽ ചർച്ച്, DYPP ഹാഫ് ഗോസ്പൽ ചർച്ച്, അങ്ങനെ ഡിനോമിനേഷൻ മുറിച്ച് 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 നമ്മളെ ബലഹീനരാക്കി, നമ്മളെ കുരുടന്മാരാക്കി. ബൈബിളിലെ സന്ദേശം യേശു ദൈവമാണ്, യേശുവിനെ ആരാധിക്കുക എന്ന തലത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കൂട്ടി. ഇതല്ല ബൈബിളിലെ സന്ദേശം. യേശുവിനെ നമ്മൾ ആരാധിക്കുന്നവൻ. ബൈബിളിലെ സന്ദേശം അതൊന്നും. ബൈബിളിലെ സന്ദേശം പിശാചിന്റെ കിംഗ്ഡത്തെ മാറ്റി. ഇതാ ദൈവം നമ്മുടെ അപ്പ നമ്മുടെ കൂടെ താമസിക്കാൻ വരുന്നു. തുടർന്ന് ഈ ഭൂമിയുടെ ഭരണം കിങ്ഡം നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ അപ്പ പ്രസാദിച്ചു. ഇതാണ് ബൈബിളിലെ സന്ദേശം. അപ്പൊ പിശാജ് എന്ത് ചെയ്യുന്നു? നമ്മളെ കുരുടന്മാരാക്കി കളയുന്നു. ബാറ്റിൽ ഫീൽഡിൽ നിന്ന് ബങ്കറ്റ് ഹോളിലേക്ക്, യുദ്ധക്കളത്തിൽ നിന്ന് വിരുന്നുശാലയിലേക്ക് നമ്മളെ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയാമോ? കുരുടന്മാരാക്കിയാൽ സംഭവം, ഇതിന്റെ ഒരു നിഴല് പഴയ നിമിതി കിടക്കുന്നു. ഇതിന്റെ ഒരു നിഴല്. സിറിയൻ സൈന്യം, ആരാമെന്നാണ് മലയാളത്തിൽ. സിറിയൻ സൈന്യം ഒരിക്കൽ ഇസ്രായേൽ രാജ്യത്തിനെതിരെ യുദ്ധത്തിനാണ്. ഇസ്രായേൽ രാജ്യത്തൊരു പ്രവാചകനുണ്ടായിരുന്നു, എലീശ. പ്രവാചകൻ നിനക്കറിയാമോ? ദൈവത്തിന്റെ വായ, ദൈവത്തിന്റെ ചിന്ത ദൈവം പ്രവാചകന് കൊടുക്കും. അപ്പൊ ഈ സിറിയൻ സൈന്യം ഇസ്രായേലിനെതിരെ കടന്നു വരുന്ന സംഭവങ്ങൾ, ഓരോ ആലോചനയും കഴിച്ച് കടന്നു വരിക. മകൾ എന്തിനു ജയിക്കണമെങ്കിലും ഒരു സ്ട്രാറ്റജി വേണം, പ്ലാൻ വേണം. അപ്പൊ പ്ലാൻ ചെയ്ത് ഇന്ന ഭാഗത്തിൽ കൂടെ നമുക്ക് ഇസ്രായേൽ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കണം എന്ന പ്ലാൻ പദ്ധതി ഇടുക. പദ്ധതി ഇടുമ്പോ തന്നെ, അതായത് ഒരു പിശാചിന്റെ ഒരു നിഴലായിട്ട് കൂട്ടിക്കും, ഇസ്രായേൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണല്ലോ. ഉടനെ ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? എലീശ പ്രവാചകന് ആരാം രാജാവ് ബെഡ്റൂമിൽ ചിന്തിക്കുന്ന കാര്യം എലീശ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോ എലീശ പ്രവാചകന്റെ ജ്ഞാനം എലീശ പ്രവാചകന്റെ ജ്ഞാനോ അല്ല, ദൈവത്തിന്റെ ജ്ഞാനോ. അപ്പൊ ഉടനെ തന്നെ എലീശ പ്രവാചകൻ എന്നറിയാമോ, ഇസ്രായേൽ രാജാവിനെ വിളിച്ചിട്ട് പറയും, സിറിയൻ സൈന്യം ഇന്ന ഗേറ്റിലൂടെ ഇന്ന മലയിലൂടെ ഇന്ന വഴിയിലൂടെ വരുന്നു, നീ ഒരു കാര്യം ചെയ്യണം, ആ ഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്തോ. ഉടനെ തന്നെ ഇസ്രായേൽ രാജാവ് തന്റെ സൈന്യത്തെ അങ്ങോട്ടേക്ക് അയച്ചത് ആ വഴി അങ്ങ് അടയ്ക്കും. അപ്പൊ ഓരോ പ്രാവശ്യവും സിറിയൻ സൈന്യം വരും. സിറിയൻ സൈന്യം, ആരാം സൈന്യം മലയാളത്തില്. ആ സിറിയൻ സൈന്യം വന്നിട്ട് ഈ ഇസ്രായേലെ കീഴടക്കാൻ പോകുമ്പോ തങ്ങൾ വന്ന വഴി മുഴുവൻ ഇതാ ഇസ്രായേൽ പട്ടാളം നിറഞ്ഞു നിൽക്കുക. അപ്പോ അത് സംഭവിച്ചാൽ തിരിച്ചുപോയി. രണ്ടാമത്തെ പ്രാവശ്യം അവർ സ്ട്രാറ്റജി മാറ്റി വേറൊരു വഴി ഇവിടെ വരാൻ തീരുമാനിച്ചു. ആ വഴി ഇവിടെ വരാൻ തീരുമാനിച്ചപ്പോഴും ഇസ്രായേലിന്റെ ദൈവം ഉടനെ തന്നെ എലീശ പ്രവാചകനെ കാര്യം പറഞ്ഞു കൊടുത്ത് ഇപ്പൊ വരുന്ന വഴി ഇന്ന വഴി ഇപ്പഴ് വരാൻ പോണേ ആളയച്ചോളാൻ പറഞ്ഞു. ഉടനെ തന്നെ എലീശ പ്രവാചകൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഇന്ന വഴി സിറിയൻ സൈന്യം വരുന്നുണ്ട്. ഉടനെ തന്നെ ഇതാ ഇസ്രായേൽ രാജാവ് അങ്ങോട്ടേക്ക് സൈന്യത്തെ അയച്ചു, ആ വഴി ബ്ലോക്ക് ചെയ്തു. ഇത് പലവട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അവസാനം ഈ സിറിയൻ രാജാവ് പേടപ്പായി, പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ചാരൻ? നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ചാരനായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ അറിയിക്കുക, അവർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. വാള് വരുമ്പോൾ പരിചയ വെക്കുന്നത് പോലെ ബ്ലോക്ക് ചെയ്യുക. ആരാണ് ചാരൻ? അപ്പോ അദ്ദേഹത്തിന്റെ ഒരു വൃത്തിന് അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലെ ചാരന്മാരാരുമില്ല. പ്രശ്നം ഇതല്ല, ഇസ്രായേലിൽ ദൈവത്തിന്റെ ഒരു പ്രവാചകനുണ്ട്. ഇസ്രായേലിൽ ദൈവത്തിന്റെ ഒരു പ്രവാചകനുണ്ട്, ഏലീഷ എന്ന അദ്ദേഹത്തിന്റെ പേര്. നീ നിന്റെ കിടക്കറയിൽ ചിന്തിക്കുന്ന കാര്യം ദൈവം അവന് പറഞ്ഞു കൊടുക്കുക. അവിടെ ഇതാ വിഷയം. നീ നിന്റെ കിടപ്പറയിൽ എന്താണോ ചിന്തിക്കുന്നത് ദൈവം അത് അവനെ വെളിപ്പെടുത്തി കൊടുക്കുകയാ. മക്കളെ, ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ആകണോ? അങ്ങനെ ആകണോ? ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവമായി നിലകൊള്ളു, അവയവമായി നിലകൊള്ളു. ദുഷ്ടന്റെ സകല പദ്ധതിയും അത് വരുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ അറിയിക്കും. തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അറിയിക്കാൻ ദൈവം ഒരു കാര്യവും ചെയ്യത്തില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് ഉടനെ രാജാവ് പറഞ്ഞു, അങ്ങനെ ഒരു ആളുണ്ടോ ഏലീഷ? നമുക്ക് അവനെ പിടിക്കണം. ആദ്യം അവനെ പിടിക്കണം. അവൻ എവിടെയാണുള്ളത്? അവൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ സൈന്യം അങ്ങോട്ടേക്ക് നീങ്ങട്ടെ. ഇനി ഇസ്രായേൽ രാജ്യമല്ല നമ്മുടെ വിഷയം, ആദ്യം ഇവനെ തകർക്കണം. നമ്മുടെ സൈന്യം അങ്ങോട്ടേക്ക് നീങ്ങട്ടെ. അങ്ങനെ നമ്മുടെ സൈന്യം അങ്ങോട്ടേക്ക് നീങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഈ ബെലിശ പ്രവാചകൻ പാർക്കുന്ന ഒരു മലയിലെ മലയുടെ ചുറ്റും ഈ സൈന്യം വന്നങ്ങ് നിറഞ്ഞു. ഇവൻ രക്ഷപ്പെടരുത്, ഇവനെ തകർത്ത് കളയണം. അങ്ങനെ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് ബാല്യക്കാരൻ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ഒരുക്കണമല്ലോ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കുക. അതിനുവേണ്ടി ബാല്യക്കാരൻ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോ കാണുന്നത് മല ചുറ്റും സൈന്യം നിൽക്കുക, സിറിയൻ സൈന്യം നിൽക്കുക. അദ്ദേഹം പേടിച്ചു പോയി, യജമാനെ തീർന്നു എന്നുള്ള രീതിയിൽ കാര്യം സംസാരിച്ചപ്പോ ഏലീഷ ഉടനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരോട് കൂടെ ഉള്ള നിലവ് അധികം ആളുകൾ നമ്മളോട് കൂടെ ഉണ്ട്. കാരണം ഈ ദേവദാസന് ആത്മമണ്ഡലം തുറന്നു കിട്ടിയാ. ഹല്ലേലൂയ. ആത്മമണ്ഡലം തുറന്നു കിട്ടുന്ന വലിയൊരു നന്മയാട്ടോ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണേ, ആത്മമണ്ഡലം എനിക്ക് തുറന്നു തരണേ എന്ന്. ജഡഭുജത്തെ മാത്രം കാണാതെ ആത്മഭുജത്തെ കൂടെ കാണാൻ കഴിയണം. ഹല്ലേലൂയ. ആത്മഭുജത്തിൽ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ പിതാവ് വസിച്ചു, പിതാവ് പ്രവർത്തിച്ചു. ആത്മമണ്ഡലം നമ്മുടെ ഉള്ളിൽ പിതാവ് വസിക്കുന്ന, യേശു വസിച്ച് പ്രവർത്തിക്കുന്ന ആത്മമണ്ഡലം. നമ്മൾ ദൈവത്തിന്റെ കാരിയേഴ്സ്, ഗോഡ് കാരിയേഴ്സ് ആണ് അർത്ഥം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഹനമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വാഹനമാണ്, ക്രിയേറ്റഡ് വിത്ത് എ ഡ്രൈവർ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആത്മമണ്ഡലം തുറന്നു കൊടുത്തപ്പോ ഉടനെ അവിടെ കണ്ട കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് കൊരിന്ത്യൻ ആറാം അധ്യായത്തിലാണ്, സോറി സെക്കൻഡ് കിങ്സ് ആറാം അധ്യായത്തിൽ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ ആത്മമണ്ഡലത്തെ തുറന്നു കൊടുത്തപ്പോൾ അവിടെ കണ്ട കാര്യം എന്നറിയാമോ? ആ മല ചുറ്റും ദൈവത്തിന്റെ സൈന്യമാണ്, ആത്മീക സൈന്യം മല ചുറ്റും. ഇതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞ അവരോട് കൂടെ ഉള്ളതിൽ അധികം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. മല ചുറ്റും നിൽക്കുന്നത് മുഴുവൻ ദൈവത്തിന്റെ സൈന്യം നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ ഭൃത്യനൊരു ബലായി. അങ്ങനെ സൈന്യം ഇങ്ങ് അടുത്തു, അതായത് ജഡീക സൈന്യം, സിറിയൻ സൈന്യം ഇങ്ങ് അടുത്തപ്പോ പ്രവാചകൻ ഒരു കാര്യം ചെയ്തു, ഒറ്റ കാര്യം. ഇവരെ കുരുടത്താണല്ലോ നമ്മുടെ വിഷയം, കുരുടത്തം. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവരെ കുരുടന്മാരാക്കണമേ. ഒരൊറ്റ പ്രാർത്ഥന, അവന്മാരെയൊക്കെ കുരുടന്മാരെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും കണ്ണ് കാണാതെ, ഈ കണ്ണല്ല ട്ടാ, ശ്രദ്ധിച്ചേ, ഈ കണ്ണല്ല നമ്മുടെ കുരുടത്തം. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ, ഈ കണ്ണല്ല ഹൃദയത്തിന്റെ കണ്ണ കുരുടത്തം. അവർക്ക് ശരീരത്തിന്റെ കണ്ണ് കാണാമായിരുന്നു, അവരുടെ ഹൃദയത്തിന്റെ കണ്ണ്, മനസ്സ് അങ്ങ് കുരുടാക്കി കാണും. ഇത് തന്നെ പിശാച് നമ്മളും ചെയ്തേക്കണേ, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരുപ്പാൻ മനസ്സുകളെ കുരുടാക്കുകയാണ്, അവരെ അവിശ്വാസികളെ നിർത്തുകയാണ്, കുരുടന്മാരാക്കി നിർത്തുകയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ കാണുന്നേ, അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ കാണുമ്പോ കുരുടന്മാരാകണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ, ശ്രദ്ധിച്ചേ, കുരുടന്മാരാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിച്ചോളൂ. മനസ്സിലാക്കിക്കോ, കുരുടന്മാരാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിച്ചോളൂ. ഇപ്പോ ഇവർക്ക് വ്യക്തതയോടെ ബോധമുണ്ട്, ഞങ്ങളിപ്പോ അവിടെ വന്നെ ശത്രുവിനെ നടുവിൽ നിൽക്കുന്നു, ഈ ശത്രുവിനെയാണ് കൊല്ലേണ്ടത്. പ്രാർത്ഥനയ്ക്ക് ഇവരെ കുരുടന്മാരാകണമെന്ന് പറഞ്ഞപ്പോ ആ മനസ്സിൽ കുരുടന്മാരായി കഴിഞ്ഞു. ഇനിയിപ്പോ അവരോട് എന്നാ പറഞ്ഞാലും കേട്ടുള്ളൂ. അവരോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കേണ്ട സ്ഥലം ഇതല്ലാന്നേ. നിങ്ങളിപ്പോ ബാറ്റിൽ ഫീൽഡിലാ, നിങ്ങൾ അന്വേഷിക്കേണ്ട സ്ഥലം ഇതല്ല. അവർ വിശ്വസിച്ചു, കുരുടന്മാരായി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചു. അവരങ്ങ് വിശ്വസിച്ചു. ഇതെല്ലാം പറഞ്ഞപ്പോ അവർ വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളെ ഞാൻ കുണ്ടാക്കി തരാം. എവിടെയാന്ന് വെച്ചാൽ കുണ്ടാക്കി തരാം. നേരെ അവരെ കൊണ്ടുപോയി എങ്ങോട്ടേക്ക് പോകാന്നറിയാമോ? രാജാവിന്റെ അടുക്കലേക്ക്, ശമര്യരുടെ നടുവിലേക്ക് ഞാൻ കൊണ്ടുപോയി. അതായത് എല്ലാ സൈന്യം നിൽക്കുന്നതിന്റെ, ഇസ്രായേൽ സൈന്യം നിൽക്കുന്നതിന്റെ എല്ലാത്തിനും നടുവിൽ അങ്ങ് കൊണ്ടുപോയി. നടുവിൽ അങ്ങ് കൊണ്ടുപോയിട്ട് അവിടെ അങ്ങ് വെച്ചു. ഇവരെ അവിടെ അങ്ങ് കൊണ്ടുപോയി വെച്ചതിന് ശേഷം രാജാവ് നോക്കിയപ്പോ, ഇസ്രായേൽ രാജാവ് നോക്കിയപ്പോ തന്റെ ശത്രുക്കൾ ദേ വന്ന് നിൽക്കുന്നു തന്റെ നടുവില്. വെട്ടട്ടെ പിതാവേ ഇവരെ, വാളുകൊണ്ട് ഞാൻ വെട്ടിക്കൊല്ലട്ടെ. ഉടനെ എലീഷ പറഞ്ഞു, വെട്ടിക്കൊല്ലൊന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യ, ബാറ്റിലിന് വന്നതല്ലേ ഇവരെ, നീ സമൃദ്ധമായ ഒരു നല്ലൊരു ബുഫേ തന്നെ, നല്ലൊരു ഫീസ്റ്റ് തന്നെ ഇവർക്ക് അങ്ങ് ഉണ്ടാക്കിയാൽ കൊടുക്ക, ഇവര് തിന്ന് കുടിച്ച് പോട്ടേനെ. ഇതിനും വലിയ നാണക്കേട് വേറെ വല്ലതും ഉണ്ടോ? ഇതിനും വലിയ നാണക്കേട് വേറെ വല്ലതുണ്ടോ? ബാറ്റിലിന് വന്നതാ, യുദ്ധത്തിന് വന്നതാ. യുദ്ധത്തിന് വന്നവരെ ഇതാ ബാങ്കറ്റ് ഹാളിൽ കൊണ്ട് ആക്കി ഭക്ഷണവും കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. സർജേ, എന്താ കാരണം? കണ്ണുകുരുടായതാ കാരണം. കണ്ണുകുരുടായതാ കാരണം. ഇത് തന്നെ പിശാജ് നമ്മുടെ യുദ്ധം ചെയ്യുന്നത്. നമ്മളെ വെച്ചിരിക്കുന്ന യുദ്ധത്തിനാ, പിശാജിനെയോ അവന്റെ കിണ്ടത്തെയും തകർക്കുവാൻ, സമാധാനത്തിനെയോ വേഗത്തിൽ സാത്താനങ്ങളെ കാൽ കിളക്കി ചതച്ചു കളയോ. നിങ്ങൾക്ക് പോരാട്ടമുള്ള ചടരക്തങ്ങളോട്, എല്ലാ വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരലോകത്തിന്റെ ആധിപത്യ ശക്തിയോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. ഇതാ അവരെ ലജ്ജിപ്പാനാണ്, അവരെ ഇല്ലാതാക്കാനാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്. സമാധാനത്തിനെയോ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യോ. ദുഷ്ടനെ, ദൂതന്മാരെ ന്യായം വിധിക്കേണ്ട നിങ്ങളാണ്, നിങ്ങൾക്ക് അറിയത്തില്ലയോ? എന്നാ ദുഷ്ടൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെ ചുറ്റി തിരിയുന്നു. ഇന്ന് ഈ യുദ്ധത്തിന്റെ നടുവിൽ, ഈ ആ യുദ്ധത്തിന് നമ്മളെ കൊണ്ട് മാറ്റി വെച്ചിട്ട് ഒരു ഒരു ആരാധന ഹോളിനുള്ളിൽ വെച്ചിട്ട് യേശുവിനെ ആരാധിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞാൽ അതിൽ ഒതുങ്ങരുതെന്ന് പറയാണ്. അതിൽ ഒതുങ്ങരുത്. ഇല്ല, യേശുവിനെ ഞാൻ ആരാധിക്കും, പക്ഷെ നിന്നെ കൂടെ റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. എന്റെ ദൈവത്താൽ എന്നെ സാധിക്കും. ക്രിസ്തേശുവിൽ സകല മേഖലകളിൽ എന്നെ ജയോത്സവമായി നടത്ത ദൈവത്താൽ എന്നെ സാധിക്കും. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ എന്നെ കീഴിലാക്കുന്ന വചനമുണ്ട്. അതിന് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ കൃപ എന്നോട് കൂടെയുണ്ട്. ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. മോനെ, മോളെ, ദൈവദാസനെ, ദൈവദാസിയെ, അല്ലാണ്ട് ആരാധിച്ച് മാത്രം വീട്ടിൽ പോയാൽ പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടമാണ് നീ. കളിപ്പാട്ടം. ഹല്ലേലൂയ. നമുക്ക് യുദ്ധക്കളത്തിൽ നിൽക്കണോ അതോ ബാങ്കറ്റ് ഹോളിൽ നിൽക്കണോ? നമ്മൾ തീരുമാനിക്കുക. ദൈവത്തിന്റെ വചനം എങ്ങനെ അവസാനിക്കണം? ജയിക്കുന്നതിന് അവകാശമാക്കുന്നല്ലേ കർത്താവ് ഏഴ് പ്രസംഗങ്ങളിലും ഏഴ് സഭയോടും പറഞ്ഞാലും പറഞ്ഞേ. ഇതുവരെ ചിന്തിച്ചോ എന്തിനാ ഞാൻ ജയിക്കേണ്ടതെന്ന്? പിശാചിനെ ജയിക്കണം, പിശാചിനെ ജയിക്കണം. ഇതുകൊണ്ട് വെളിപ്പാട് പന്ത്രണ്ടാം അധ്യായം അതിന്റെ 9-10 വാക്കുകളിൽ പറയുന്നത്, അവർ അവനെ, പിശാചിനെ കുഞ്ഞാൻ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യ വചനത്താൽ, അതിന്റെ അർത്ഥം സാക്ഷ്യമുള്ള ജീവിതത്താൽ അവർ ജയിച്ചു. നമുക്ക് ജയിക്കണ്ടേ? നമുക്ക് ജയിക്കണ്ടേ? ഒരു തീരുമാനം എടുക്കുക, എനിക്കും ജയിക്കണം. ഇപ്പോഴായിരിക്കും സത്യം മനസ്സിലായി. സത്യം ഞാൻ അറിയുക, സത്യം എന്നെ സ്വതന്ത്രമാക്കുകയും ചെയ്തു. കാരണം ഈ ഭൂമിയിലെ ജീവിതം കുറച്ചു നാള് ദൈവം വെച്ച കാര്യങ്ങളെ തിന്ന് തിന്ന് തീർത്തിട്ട് പോകാൻ വേണ്ടിയുള്ളതല്ല. ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിലൂടെ ചെയ്യണം. നമ്മളുടെ ഏറ്റവും വലിയ, ഏറ്റവും അനുഗ്രഹിത ജീവിതം ആണെന്നറിയാമോ? ദൈവം നമ്മളിലൂടെ ഭൂമി ജീവിക്കുന്നതാ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. അതിന് സാക്ഷിയായി തീരണം നമ്മൾ. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയായി തീരണം. നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം, നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിലൂടെ ദൈവത്തെ കാണണം. ഈ ഒരു തലത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വളരണം. ആ ഒരു തലത്തിലേക്ക് മാറണം. വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. നമ്മൾ യുദ്ധക്കളത്തിലാണ്. പിശാചിനെ റീപ്ലേസ് ചെയ്യുന്ന ആ തലം ഇതാ ദൈവം നമ്മളോട് ചെയ്യുക. അധികം നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ, നിങ്ങളെ ബ്ലൈൻഡ് ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ, ഇതാ ഈ എലീശ പ്രവാചകനിലൂടെ വമ്പൻ ആരാം സൈന്യത്തിന് എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളത് വായിച്ചു നോക്കണേ. ഓ ലോർഡ്, നമുക്ക് അതുകൂടി ഒന്ന് വായിച്ചിട്ട് ഇന്നത്തെ സംഭവം അവസാനിപ്പിക്കാം. ഓ ലോർഡ്, നമ്മൾ വിഡ്ഢികളാക്കുന്ന ഒരു തലം ഇതാ ദൈവം ഇപ്പോ പിശാചിന്റെ ആ നിഴൽ നിങ്ങൾക്ക് കൂട്ടാം. ആ അവരെ വിഡ്ഢികളാക്കുകയാണ്. ഇതേപോലെ പിശാച് നമ്മളെ വിഡ്ഢികളാക്കുകയാണ്. ഓ ലോർഡ്, ഐ ലവ് യു. ഓ ഹല്ലേലൂയ. സെക്കൻഡ് കൊരിന്ത്യ, സോറി, സെക്കൻഡ് കിങ്സ് 6:8 ശബ്ദം വരുത്തി വായിച്ചു.
അനന്തരം ആറാം രാജാവിനെ ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി, ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്ത് കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യവുമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി ആരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനനായ രാജാവെ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ ഏലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോഥാനിൽ ഉണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അതിനെ അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ഏലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ ഏലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഏലീശായുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. ഏലീശ അവരോട്, ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ വരുവിൻ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവൻ അവരെ ശമരിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമരിയയിൽ എത്തിയപ്പോൾ ഏലീശ, യഹോവേ, കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ അവരുടെ കണ്ണ് തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമരിയരുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ഇസ്രായേൽ രാജാവ് അവരെ കണ്ടിട്ട് ഏലീശായോട്, എന്റെ പിതാവേ, വെട്ടിക്കളയട്ടെ, ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. അതിന് അവൻ, വെട്ടിക്കളയരുത്, നിന്റെ വാൾ കൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ? ഇവർ തിന്നുകുടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കലേക്ക് പോയി. ആരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല.
ഹല്ലേലൂയ, മനസ്സിലായോ? വെറും വിട്ടികളാക്കി കളഞ്ഞു. എപ്പോഴാ വിട്ടികളാക്കാൻ പറ്റിയേ? അതിനുമ്പർ ബുദ്ധിയുണ്ടായിരുന്നു. കണ്ണ് കുരുടായപ്പോൾ, ഏത് കണ്ണ്? ഈ കണ്ണല്ല, മനസ്സിന്റെ കണ്ണ് കുരുടായപ്പോ അവരെ വിട്ടികളാക്കാൻ പറ്റി. വിട്ടികളാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞാലും അത് കേൾക്കും. ഇതുകൊണ്ട് അവിടെ പറയുന്നത് ഇതാ, അതിന്റെ പതിനെട്ടാം വാക്യം, അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ ഏലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഏലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. തുടർന്ന് ഏലീശ അവരോട്, പിന്നെ അന്ധത പിടിപ്പിച്ചാൽ പിന്നെ എന്ത് പറഞ്ഞാലും കേട്ടോളൂ, എന്ത് പറഞ്ഞാലും കേട്ടോളൂ. അത് നമ്മളുടെ മനുഷ്യന്റെ ടേസ്റ്റ് ഇഷ്ടമായ രീതിയിൽ പറഞ്ഞാൽ കൂടുതൽ കേട്ടു. കാരണം മനുഷ്യനെല്ലാം ലോകം അന്വേഷിച്ച് നടക്കുന്നവരല്ലേ. ഹല്ലേലൂയ. അവിടെ പറയാണ്, ഏലീശ തുടർന്ന് പറയാണ്, ഏലീശ അവരോട്, ഇതല്ല വഴി. ഇത്ര നേരം അവർക്ക് വഴി ഒന്നും പറഞ്ഞു കൊടുക്കണേ, തൊട്ടു മുമ്പിൽ ശത്രു നിൽക്കുക. ഇതല്ല വഴി, പട്ടണവും ഇതല്ല, എന്റെ പിന്നാലെ വരുവിൻ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇന്ന് ക്രിസ്തീയ സമൂഹമേ, നമ്മൾ പോകേണ്ടത് ക്രിസ്തുവിന്റെ പുറകെയാണ്. ഇവിടെ ഇതല്ല വഴി എന്ന് പറഞ്ഞ ഏലീശ പറയുന്നതിന് പറയാ അവര് പോവുക, ഇതാണ് പിശാ നമ്മുടെ ജീവിതം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ പുറകെ പോകുന്നതല്ല വഴി. ഞങ്ങൾ പറഞ്ഞുതരാം, ഞങ്ങളെ ആരാധിച്ചാ മതി, നിങ്ങൾ അന്വേഷിക്കുന്നതൊക്കെ കിട്ടുമെന്ന് എന്നുള്ള രീതിയിൽ യേശുവിനെ ആരാധിക്കുന്ന ഒതുക്കി. ആരാധിച്ചാൽ നിനക്ക് ലോകം അതിന്റെ മോഹം തരും. ഇതേ യേശുവിനോട് പിശാചു പറഞ്ഞ സന്ദേശം. ആ ഒരു സന്ദേശം നമുക്ക് ഇട്ടു തരികയാണ്. പിശാചിനെ ആരാധിക്കാം, നിങ്ങൾ യേശുവിനെ ആരാധിച്ചു, ഇതാ നിങ്ങൾക്ക് ആരാധിച്ചാൽ കിട്ടും. ഇത് പറഞ്ഞൊരു സന്ദേശം പറഞ്ഞ് ഇവരെ അവിടെ അങ്ങ് ഇരുത്തി. യഥാർത്ഥ യുദ്ധം അങ്ങ് മാറിപ്പോയി. ഈ നാളുകളിൽ സഭയെ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള പർപ്പസ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെയും വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അതിൽ നാം ജയിക്കണം. ജയിക്കുന്നവന് ഇത് അവകാശമാണ്. ഈ സന്ദേശം മറന്നു പോകരുത്. നമ്മളെ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് ബാങ്കറ്റ് ഹാളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ബാങ്കറ്റ് ഹാളിൽ നിന്ന് ബാറ്റിൽ ഫീൽഡിലേക്ക് വരാം. ആ യുദ്ധം തന്നെ ഒരാരാധനയാണ്. ദൈവത്തെ നാം ആരാധിക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ നമുക്ക് ദുഷ്ടനെ പരാജയപ്പെടുത്താം. ഇതുകൊണ്ടാണ് സമാധാനത്തിനെയോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴാക്കി ചതച്ചു കളയുമെന്ന് പറഞ്ഞ വാക്യത്തിന്റെ പുറകെ പറയുന്നത് കർത്താവായ യേശുവിന്റെ കൃപ നിങ്ങളോട് കൂടെ. യേശു എന്ന രാജാവിന്റെ കീഴിൽ, നമ്മുടെ കർത്താവിന്റെ കീഴിൽ ഇതാ ദുഷ്ടനെ പരാജയപ്പെടുത്താൻ നമുക്ക് അണിനിരക്കാം. നമുക്ക് അണിനിരക്കാം. ഇനിയും ബാങ്കറ്റ് ഹാളിലല്ല നമ്മൾ ഇരിക്കേണ്ടത്. ഈ ലോകത്തിന്റെ കംഫർട്ടിലല്ല നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ വരേണ്ടത് ഇതാ യുദ്ധക്കളത്തിലേക്കാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്തയുണ്ടാകും, യുദ്ധക്കളത്തിൽ എങ്ങനെയാണ് യുദ്ധം? ദൈവം അനുവദിക്കുക, അടുത്ത സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അത് കാണുന്ന യുദ്ധമല്ല, കാണാത്ത യുദ്ധമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള യുദ്ധമാണ്. ഹല്ലേലൂയ. അത് ചിന്തകളിൽ വ്യാപരിക്കുന്ന യുദ്ധം. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ വരുന്ന സന്ദേശങ്ങൾ നമുക്കത് മനസ്സിലാക്കാം. ഇന്നൊരു തീരുമാനമെടുക്കുക, ഇനിയും ഞാൻ ലോകത്തിന്റെ കംഫർട്ടിലല്ല, ബാങ്കറ്റ് ഹാളിലല്ല, യേശുവിനെ ആരാധിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറ്റുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ജീവിതമല്ല എന്റേത്. ഹല്ലേലൂയ. അതെന്റെ കണ്ണ് കുരുടായതുകൊണ്ട് ഞാൻ അവിടെ ഒതുങ്ങിപ്പോയതാ. പക്ഷെ ദൂതന്മാര് ന്യായം വിധിക്കേണ്ടവരാണ് നിങ്ങളും, നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് എനിക്കൊന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലാവും, പിശാചിനെ റീപ്ലേസ് ചെയ്യേണ്ടത് ഞാനാണ്. അത് ഞാനാണ്. എന്റെ കർത്താവെ, അങ്ങനെ അത് ചിന്തകൾക്കായി ഞാൻ നന്ദി പറയുന്നു. എനിക്ക് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായില്ല, പക്ഷെ എന്റെ അകത്ത് ഇപ്പൊ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. അങ്ങ് എനിക്ക് കാഴ്ച തരാൻ തുടങ്ങിയല്ലോ, എന്റെ കുരുടത്വം മാറ്റാൻ തുടങ്ങിയല്ലോ. ഞാൻ അങ്ങേക്ക് നന്ദി പറയും. എല്ലാ കണ്ണുകളും ദൈവസ്ഥാനത്തിലടയട്ടെ, എല്ലാ കണ്ണുകളും ദൈവസ്ഥാനത്തിലടയട്ടെ. കർത്താദാസൻ പാസ്റ്റർ നോബർട്ട് ലൈനിലുണ്ട്. അദ്ദേഹം തുടർന്ന് ദൈവജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോ ഇതാ, എല്ലാ കണ്ണുകളും ദൈവസ്ഥാനത്തിലടയട്ടെ. ഇപ്പോ ദൈവസ്ഥാനങ്ങളൊരു തീരുമാനമാണ്. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഈ ഒരു ദൈവ ഇഷ്ടം ഞാൻ അറിഞ്ഞില്ല. ദുഷ്ടനെ പരാജയപ്പെടുത്തി ദൈവത്തിന്റെ വാസം ഈ ഭൂമിയിലേക്ക് വരണം. ഇന്ന് സർവലോകവും വാഴുന്നത് ദുഷ്ടന്, എന്നാൽ ഇനി വാഴാൻ പോകുന്നത് ഞങ്ങളുടെ സ്വർഗീയ പിതാവാണ്, കർത്താവായ യേശു. അതിലേക്ക് വരുവാൻ തക്കവണ്ണം ഇതാ യേശു പിശാചിനെ പരാജയപ്പെടുത്തിയത് പോലെ തന്നെ യേശുവിന്റെ ശരീരമാകുന്ന ഞങ്ങളും പിശാചിനെ ഞങ്ങളുടെ കാൽ കീഴിലാക്കണം. അതിനുവേണ്ടി ക്രിസ്തു കാത്തിരിക്കുന്നു പിതാവിന്റെ വലതുഭാഗം. ക്രിസ്തു കാത്തിരിക്കുകയാണ്. പിതാവിന്റെ കൽപ്പനയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാത വിടവാക്കുകയാണ്, നീ എന്റെ വലതുഭാഗത്തിരിക്കുക. പക്ഷെ ഞാനതൊന്നും അറിയാതെ, ഈ ദൈവ ഇഷ്ടം അറിയാതെ എന്നെ ഒരു ആരാധന ഹാളിൽ മാത്രം ആരാധിപ്പിക്കുന്നതിനെ മാത്രം ഒതുക്കിക്കളഞ്ഞു. ഇനി ഞാൻ അങ്ങനെ ആകത്തില്ല. ഞാൻ ആരാധിക്കും, പക്ഷേ എന്റെ ആരാധന തന്നെ ഇതാ ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു അനുഗമനമാണ്, യുദ്ധമാണ്. അതിനായി എന്നെ സമർപ്പിക്കുകയാണ്, എന്നെ അങ്ങ് സ്വീകരിക്കുക. ഓരോ വ്യക്തിത്വങ്ങളും ദേവസ്വത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഇത് വെറും ഒരു സഭായോഗം മാത്രമല്ല, ക്രിസ്തു നിങ്ങളെ ഒരുക്കി കൊണ്ടുപോവുകയാണ് പിതാവ് ഇത് ഇഷ്ടം ചെയ്യുവാൻ. ഇതാ കർത്താവെ, അതിനായി എന്നെ സമർപ്പിക്കുക, എന്നെ സ്വീകരിക്കണമേ. നമുക്ക് ഒരുമിച്ച് ദൈവസ്വത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോബർട്ട് പ്രാർത്ഥിച്ചു.
സ്തോത്രം കർത്താവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പരിശുദ്ധാത്മാവേ, സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്ന അപ്പ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവെ. അവിടുന്ന് കൽപ്പിച്ച അങ്ങയുടെ പരിശുദ്ധ വചനത്തിനായി സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവെ. കണ്ണുകൾ മൂടപ്പെട്ട കർത്താവേ, സ്തോത്രം ദൈവമക്കളുടെ കണ്ണുകൾ പരിശുദ്ധാത്മാവ് തുറന്ന കർത്താവെ സ്തുതിക്കുന്നു. ആത്മലോകത്തെ കാണുവാൻ ആത്മലോകത്തിൽ കർത്താവെ സ്തോത്രം ആക്കിയിരിക്കുന്ന കർത്താവെ സ്തോത്രം യുദ്ധത്തിൽ കർത്താവെ സ്തോത്രം മുന്നേറുവാൻ കർത്താവെ സ്തോത്രം അവിടുന്ന് നൽകിയിരിക്കുന്ന ഉന്നത കൃപകൾക്കായി സ്തോത്രം കർത്താവെ സ്തോത്രം. ഇന്ന് കർത്താവെ സ്തോത്രം കർത്താവെ, അനേക മക്കൾ കർത്താവെ സ്തോത്രം ആത്മലോകത്തെ കർത്താവെ വിവേചിക്കാതെ കാണാതെ കർത്താവെ ഭൗമിക ലോകത്തിൽ പിശാച് വിരുന്നു ശാലയിലിട്ട് ഒതുക്കി കർത്താവെ സ്തോത്രം കർത്താവെ കൈയടിയും ആരാധനയും കർത്താവെ സ്തോത്രം. കർത്താവെ ഭൗമിക ലോകത്തിൽ ഒതുക്കി കെട്ടിവച്ചിരിക്കുന്ന കർത്താവെ മണ്ഡലം യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ എന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ആത്മലോകം തുറക്കപ്പെടട്ടപ്പ. കർത്താവെ സ്തോത്രം. കർത്താവെ സ്തോത്രം. ആത്മീയ യുദ്ധത്തിൽ ജയിച്ച കർത്താവെ സ്തോത്രം. പിതാവിന്റെ രാജ്യം കർത്താവെ ഭൂമിയിൽ സ്ഥാപിപ്പാൻ കർത്താവെ സ്തോത്രം. ദൈവമക്കളുടെ മേൽ കർത്താവെ സ്തോത്രം. കർത്താവ് ഉന്നത ജ്ഞാനത്തെ കർത്താവെ നീ പകർന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ പോഷനായ കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ ക്രിസ്തുവിന്റെ ജ്ഞാനത്താൽ ക്രിസ്തുവിന്റെ ക്രൂശ മരണത്താൽ കർത്താവെ സ്തോത്രം. കർത്താവെ പിശാചിനെ പോഷനാക്കി കർത്താവെ ജയിച്ച ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന്റെ രാജ്യം ഭൂമിയിൽ വരുവാൻ കർത്താവെ സ്തോത്രം. വെളിപ്പാടുകൾ കൊണ്ട് കർത്താവെ ദൈവമക്കളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവെ സ്തോത്രം. പിതാവെ സ്തോത്രം. കർത്താവെ സൂമീറ്റിംഗിലായിരിക്കുന്ന കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ പ്രിയപ്പെട്ട എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ കർത്താവെ ദർശനത്തിലേക്ക് നീങ്ങുവാൻ അവിടുന്ന് കൃപ നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. പിതാവെ സ്തോത്രം. അവിടുന്ന് കർത്താവെ സ്തോത്രം. ജീവനിൽ വളരുവാൻ ദൈവപുത്രൻ വെളിപ്പെടുവാൻ കർത്താവെ സ്തോത്ര ശുദ്ധീകരിപ്പാൻ കർത്താവെ സ്തുതിക്കുന്നു. കർത്താവ് ഉന്നത കൃപകൾക്കായി സ്തോത്രോപ്പ. കർത്താവെ സ്തുതിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ സ്തോത്രം. കർത്താവെ നിന്റെ കർത്താവെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദാസനിലൂടെ പിതാവ് തന്റെ പുത്രനിലൂടെ ഞങ്ങളോട് സംസാരിച്ചു. കർത്താവ് ഞങ്ങളുടെ കണ്ണുകൾ തുറന്ന് കർത്താവെ സ്തോത്രം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ കർത്താവ് കൃപ നൽകിയിരിക്കുന്നു. കർത്താവ് സ്തോത്രം. സന്ദേശ ലോകം മുഴുവനും എത്തിച്ചേരുവാൻ കർത്താവ് സ്തോത്രം. അന്ത്യനാളിൽ കർത്താവ് സ്തോത്രം. പിതാവിന്റെ രാജ്യത്തിനായി ഒരുങ്ങുവാൻ കർത്താവ് എല്ലാ സഭകളെയും ഏൽപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അപ്പൊ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ലഭിക്കട്ടപ്പ. കർത്താവ് സ്തോത്രം. എല്ലാ മേഖലയും ഏൽപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. കർത്താവ് സ്തോത്രം. കൂടുതൽ കൂടുതൽ കർത്താവ് പിതാവുമായിട്ട് ക്രിസ്തുവിൽ ഞങ്ങളെ അടുപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കർത്താവെ കൈപിടിച്ച് നടത്തുന്ന ഉന്നത കൃപകൾക്കായി സ്തോത്രം. എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശാരീരികവും മാനസികവുമായിട്ട് ബലഹീനപ്പെട്ടിരിക്കുന്ന മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ സ്തോത്രം. അവിടുന്ന് കർത്താവെ ബലഹീനതയിൽ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ കൃപ പകർന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൂടുതൽ ഉണർവോടെ ശോഭിപ്പാൻ എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ സ്തോത്രം. ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവെ സ്തോത്രം. ദൈവകൃപയിൽ കർത്താവെ സ്തോത്രം. കർത്താവെ സ്തോത്രം. പിതാവിന്റെ രാജ്യത്തിനായിട്ട് ഒരുക്കി കർത്താവെ സ്തോത്രം. കർത്താവെ പിതാവുമായിട്ട് ക്രിസ്തുവിൽ കർത്താവെ സ്തോത്രം അടുപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ വെച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രൻ ഞങ്ങളുടെ ക്രിസ്തുവായ യേശുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവെ സ്തോത്രം. ആമേൻ. ആമേൻ.
ആമേൻ. ആമേൻ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇതാ ദൈവം നമ്മളോട് സംസാരിച്ചല്ലോ. നമുക്ക് ഓരോരുത്തർക്കും ഇതാ ബാറ്റിൽ ഫീൽഡിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കർത്താവ് യേശുവിനോട് ചേർന്ന് നിൽക്കാം. പിശാചിനെ പരാജയപ്പെടുത്താം. യേശു മാതൃക കാണിച്ചു തന്നതുപോലെ തുടർന്ന് ഇതാ നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവുമായി ക്രിസ്തുവിൽ ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ. ഈ സന്ദേശം അനുഗ്രഹമായി വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്കും ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. സോഷ്യൽ മീഡിയയിൽ മറ്റു പല മാധ്യമങ്ങളിലൂടെ എന്നെ കാണുന്ന നിങ്ങൾ ഏവരെയും കാത്തു പരിപാലിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമ്മുടെ ശ്വാസം തീർന്നതിന് മുമ്പ് നമുക്ക് മാക്സിമം തേജസ്സോടുകൂടെ നമുക്ക് ക്രിസ്തുവിൽ ആ പിതാവിന്റെ മാറിലണയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.